ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം. എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു. അതിന് നാല് ശാഖകളുണ്ട്: നന്മയും തിന്മയും, ജീവനും മരണവും. നാവാണ് ഇവയുടെ നിയന്ത്രാതാവ്. മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാരുണ്ട്. സ്വന്തം കാര്യത്തിൽ അവർ ബുദ്ധിശൂന്യരായി പെരുമാറുന്നു. വാചാലതയുള്ളവനും ശത്രുക്കളെ സമ്പാദിക്കാം. പട്ടിണിയാണ് അവന്റെ അനുഭവം. ഒന്നിനും ജ്ഞാനമില്ലാത്തത് കൊണ്ട് കർത്താവ് അവനെ അനുഗ്രഹിച്ചില്ല. തൻകാര്യത്തിൽ ജ്ഞാനിയായവന്റെ ജ്ഞാനം അവന്റെ വാക്കുകളിൽ ഒതുങ്ങും. ജ്ഞാനി സ്വന്തം ജനത്തെ ഉപദേശിക്കും. അവന്റെ വിവേകത്തിന്റെ ഫലം വിശ്വസനീയമാണ്. ജ്ഞാനിയുടെ മേൽ സ്തുതി കുന്നുകൂടും. കാണുന്നവരെല്ലാം അവനെ ഭാഗ്യവാനെന്ന് വിളിക്കും. മനുഷ്യന്റെ ദിനങ്ങൾ പരിമിതമാണ്. ഇസ്രായേലിന്റെ ദിനങ്ങൾ സംഖ്യാതീതവും. ജ്ഞാനി സ്വജനമധ്യേ ആദരം നേടും. അവന്റെ നാമം അനശ്വരമാകും. മകനെ, ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക. ഹാനികരമായത് ചെയ്യരുത്. എല്ലാവർക്കും എല്ലാം നന്നല്ല. എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല. ആഡംബരത്തിൽ അതിരുകവിഞ്ഞ അഭിനിവേശമരുത്. ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത്. അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു. അമിത ഭോജനം ദഹനക്ഷയമുണ്ടാക്കുന്നു. അമിത ഭോജനം അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അത് നിയന്ത്രിക്കുന്നവനെ ദീർഘായുസ്സുണ്ടാകും. വൈദ്യനെ ബഹുമാനിക്കുക. നിനക്കവനെ ആവശ്യമുണ്ട്. കർത്താവാണ് അവനെ നിയോഗിച്ചത്. വൈദ്യന്റെ ജ്ഞാനം അത്യുന്നതിൽ നിന്ന് വരുന്നു. രാജാവ് അവനെ സമ്മാനിക്കുന്നു. വൈദ്യന്റെ വൈഭവം അവനെ ഉന്നതനാക്കുന്നു. മഹാന്മാർ അവനെ പ്രശംസിക്കുന്നു. കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു. ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല. അവിടുന്ന് വെള്ളത്തെ തടികഷ്ണം കൊണ്ട് മധുരീകരിച്ച് തന്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ? മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി. അത് മുഖേന അവൻ വേദന അകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു. ഔഷധ നിർമ്മാതാവ് അതുപയോഗിച്ച് മിശ്രിതം ഉണ്ടാക്കുന്നു. അവിടുത്തെ പ്രവൃത്തികൾക്ക് അന്തമില്ല. ഭൂമുഖത്ത് അവിടുന്ന് ആരോഗ്യം വ്യാപിപ്പിക്കുന്നു. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക. സുരഭില ബലിയും സ്മരണാംശമായി നേർത്തമാവും സമർപ്പിക്കുക. കാഴ്ച വസ്തുക്കളിൽ കഴിവിനൊത്തെ എണ്ണ പകരുക. വൈദ്യന് അർഹമായ സ്ഥാനം നൽകുക. കർത്താവാണ് അവനെ നിയോഗിച്ചത്. അവനെ ഉപേക്ഷിക്കരുത്. അവനെ കൊണ്ട് നിനക്കാവശ്യമുണ്ട്. വിജയം വൈദ്യന്റെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട്. രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും. മകനെ, മരിച്ചവനെ ഓർത്തു കരയുക. കഠിന വേദന കൊണ്ട് എന്ന പോലെ വിലപിക്കുക. അവന്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുക. അതിൽ ഉദാസീനത കാണിക്കരുത്. നിന്റെ കരച്ചിൽ വേദന പൂർണവും വിലാപം തീക്ഷ്ണതയുള്ളതും ആയിരിക്കട്ടെ. ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവന്റെ യോഗ്യതയ്ക്കനുസൃതം ഒന്നോ രണ്ടോ ദിവസം ദുഃഖം ആചരിക്കുക. പിന്നെ ആശ്വസിക്കുക. ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു. ഹൃദയവേദന ശക്തി കെടുത്തുന്നു. വിനാശത്തിൽ ദുഃഖം ശമിക്കുകയില്ല. ദരിദ്രന്റെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ്. നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത്. ജീവിതാന്തം ഓർത്ത് അതിനെ അകറ്റിക്കളയുക. തിരിച്ചു വരവ അസാധ്യമെന്ന് ഓർക്കുക. മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല. നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ്. എന്റെ അവസാനം അനുസ്മരിക്കുക. നിന്റേതും അപ്രകാരം തന്നെ. ഇന്നലെ ഞാൻ, ഇന്ന് നീ. മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെ കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ. അവന്റെ ആത്മാവ് വേർപെട്ടു കഴിയുമ്പോൾ ആശ്വസിക്കുക. പണ്ഡിതന്റെ വിജ്ഞാന വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ. കലപ്പ പിടിക്കുകയും ചാട്ടിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ, കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെ പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ വിജ്ഞനാകും? അവനുള്ള വിചാലുകളെ പറ്റി ചിന്തിക്കുകയും പശുക്കുട്ടികൾക്കുള്ള തീറ്റയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. രാവും പകലും അധ്വാനിച്ച് മുദ്ര കൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും ഇങ്ങനെ തന്നെ. പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും പണിക്കുറ തീർക്കുന്നതിലും അവർ മനസ്സിരുത്തുന്നു. ഉലയൂതുന്ന ഇരുമ്പ് പണിക്കാരനും അങ്ങനെ തന്നെ. അഗ്നിയിൽ തട്ടി വരുന്ന കാറ്റ് അവന്റെ മാംസം ഉരുക്കി കളയുന്നു. ഉലയിലെ ചൂടേറ്റ് അവനില്ലാതാവുകയാണ്. കൂടമടിക്കുന്ന ശബ്ദമാണ് അവന്റെ കാതുകളിൽ. അവന്റെ കണ്ണുകൾ പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ പതിയുന്നു. അവ പണിക്കുറ തീർത്ത് അലങ്കരിക്കാൻ അവൻ ദത്തശ്രദ്ധനാണ്. കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്ന കുശവനും അങ്ങനെ തന്നെ. അവൻ സർവദാ കൃത്യനിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നു. എണ്ണം നോക്കിയാണ് അവന്റെ പ്രയത്നം നിർണയിക്കുന്നത്. അവൻ കൈകൊണ്ട് കളിമണ്ണിന് രൂപം കൊടുക്കുന്നു, കാലുകൊണ്ട് കുഴച്ച് പാകമാക്കുന്നു. മിനുക്കുന്നതിൽ അവൻ ശ്രദ്ധ പതിക്കുന്നു, തീച്ചുള വൃത്തിയാക്കുന്നതിലും അവൻ ശ്രദ്ധിക്കുന്നു. ഇവരെല്ലാം കരവിരുതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഓരോരുത്തരും താൻ താങ്ങളുടെ തൊഴിലിൽ സമർത്ഥരാണ്. അവരെ കൂടാതെ നഗരം പണിയാനാവില്ല. ആളുകൾക്ക് അവിടെ വരുന്നതിനോ താമസിക്കുന്നതിനോ സാധിക്കയില്ല. എങ്കിലും പൗരസമിതികളിലേക്ക് അവർ വിളിക്കപ്പെടുന്നില്ല. പൊതുസഭയിൽ അവർക്ക് പ്രാമുഖ്യമില്ല. ന്യായാസനത്തിൽ അവർ ഇരിക്കുന്നില്ല. വിധി പ്രസ്താവം അവർ ഗ്രഹിക്കുന്നില്ല. അനുശാസനമോ വിധി പ്രസ്താവമോ വ്യാഖ്യാനിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ആത്മവാക്യങ്ങൾ അവർ പ്രയോഗിക്കുന്നില്ല. എന്നാൽ ലോകത്തിന്റെ ഘടന അവർ നിലനിർത്തുന്നു. തങ്ങളുടെ തൊഴിലിനെ കുറിച്ചാണ് അവരുടെ പ്രാർത്ഥന. അത്യുന്നതന്നെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും. അവൻ വിശ്രുതരുടെ വാക്കു വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യും. അവനാർത്ഥവാക്യങ്ങളുടെ അന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യുന്നു. അവൻ മഹാന്മാരെ സേവിക്കുന്നു. ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട്. വിദേശ രാജ്യങ്ങൾ അവൻ സഞ്ചരിക്കും. മനുഷ്യരുടെ നന്മ തിന്മകൾ അവൻ വേർതിരിച്ചറിയുന്നു. സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. അവൻ അത്യുന്നതന്റെ മുമ്പിൽ പ്രാർത്ഥന ഉളർപ്പിക്കുന്നു. അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിന്റെ ചൈതന്യം അവനിൽ നിറയും. വിജ്ഞാന വജസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവൻ കർത്താവിന് നന്ദി പറയും. അവന്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയും. അവിടുത്തെ രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും. അവൻ പ്രബോധനങ്ങളിലൂടെ അറിവ് പ്രകടമാക്കുകയും കർത്താവിന്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും. അനേകർ അവന്റെ ജ്ഞാനത്തെ പുകഴ്ത്തും. അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല. അവന്റെ സ്മരണ അപ്രത്യക്ഷമാവുകയില്ല. അവന്റെ നാമം തലമുറകളിലൂടെ ജീവിക്കും. ജനതകൾ അവന്റെ വിജ്ഞാനം പ്രഘോഷിക്കും. സമൂഹം അവന്റെ സ്തുതി ഉദ്ഘോഷിക്കും. ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായൊരു നാമം അവൻ അവശേഷിപ്പിക്കും. അവൻ മരണമടഞ്ഞാലും അത് നിലനിൽക്കും. സുചിന്തമായ കാര്യങ്ങൾ എനിക്കിനിയും പറയാനുണ്ട്. പൂർണചന്ദ്രനെ പോലെ ഞാൻ പൂരിതനാണ്. വിശ്വസ്തന്മാരായ പുത്രന്മാരെ, എന്റെ വാക്കുകേട്ട് അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മുട്ടിടുകയും കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂണിയുകയും ചെയ്യുവീൻ. സുഗന്ധം പരത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യുവീൻ. കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടുത്തെ വാഴ്ത്തുവീൻ. സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തോട് നന്ദി പറയുകയും ചെയ്യുവീൻ. നിങ്ങളിങ്ങനെ പറയണം, എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. യഥാകാലമെല്ലാം വെളിവാകും. അവിടുന്ന് അരളി ചെയ്തപ്പോൾ ജലം കുന്നുകൂടി. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങൾ ഉണ്ടായി. അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല. മർത്യന്റെ പ്രവർത്തികൾ അവിടുന്ന് കാണുന്നു. അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടുത്തേക്ക് ഒന്നും വിസ്മയകരമല്ല. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിത ഉപയോഗത്തിനാണ്. അവിടുത്തെ അനുഗ്രഹം നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു. വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുന്നു. അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ ജനതകൾ അവിടുത്തെ കോപത്തിനിരയാകും. വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം ഋജുവാണ്, ദുഷ്ടർക്ക് പ്രതിബന്ധങ്ങൾ നിറഞ്ഞതും. തിന്മ ദുഷ്ടർക്കെന്ന പോലെ നന്മ ശിഷ്ടർക്ക് വേണ്ടി ആദ്യം മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ ജലം, അഗ്നി, ഇരുമ്പ്, ഉപ്പ്, ഗോതമ്പ്, പാല്, തേൻ, വീഞ്ഞ്, എണ്ണ, വസ്ത്രം ഇവയാണ്. ദൈവഭക്തർക്ക് ഇവയെല്ലാം നന്മയായും ദുഷ്ടർക്ക് തിന്മയായും പരിണമിക്കുന്നു. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകളുണ്ട്. കോപാവേശത്താൽ അവ ആഞ്ഞടിക്കുന്നു. സംഹാരമൂർത്തത്തിൽ അവ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിന്റെ കോപം ശമിപ്പിക്കും. അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും പ്രതികാരത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയത്രേ. ഹിംസ്രജന്തുക്കളുടെ ദംഷ്ട്രകളും തേളുകളും അണലികളും ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കാനുള്ള വാളും അങ്ങനെ തന്നെ. അവിടുത്തെ കൽപ്പനയിലെ ആഹ്ലാദം കൊള്ളുകയും കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു. സമയം വരുമ്പോൾ അവ അവിടുത്തെ വാക്കു ലംഘിക്കുകയില്ല. ആദ്യം മുതൽ തന്നെ ഇതെനിക്ക് ബോധ്യപ്പെടുകയാൽ ഞാൻ അതേപ്പറ്റി ചിന്തിച്ച് രേഖപ്പെടുത്തി. കർത്താവിന്റെ പ്രവർത്തികൾ ഉത്തമമാണ്. യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഒന്നും മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതമാലപിച്ച് കർത്താവിന്റെ നാമം വാഴ്ത്തുവീൻ. ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിന്റെ അടുത്തേക്ക് മടങ്ങുന്നത് വരെ. ആദത്തിന്റെ സന്തതികളുടെ മേൽഭാരമുള്ള മുഖം വീക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും മരണദിനത്തെ കുറിച്ചാണ്. വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാജാവ് മുതൽ പൊടിയിലും ചാരത്തിലും കഴിയുന്ന എളിയവൻ വരെ, രാജകീയ അങ്കിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാക്കൊടുക്കുന്നവൻ വരെ ഏവരും. കോപം, അസൂയ, ആകുലത, അസ്വസ്ഥത, മരണഭീതി, ക്രോധം, മത്സരം എന്നിവയ്ക്ക് അധീനരായിത്തീരുന്നു. കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ നിശാനിദ്ര അവന് വിഭ്രാന്തി ഉളവാക്കുന്നു. അവന് വിശ്രമം അല്പം മാത്രം ലഭിക്കുന്നു, ചിലപ്പോൾ അതുമില്ല. ഉറക്കത്തിൽ ഉണർന്നിരിക്കുമ്പോഴെന്ന പോലെ യുദ്ധ നിരയിൽ നിന്ന് ഓടിപ്പോന്നവനെ പോലെ അവൻ ദുസ്വപ്നങ്ങളാൽ അസ്വസ്ഥനാകുന്നു. രക്ഷയോടെ അടുക്കുമ്പോൾ അവൻ ഞെട്ടിയുണരുകയും ദുസ്വപ്നങ്ങളാണെന്ന് അറിയുമ്പോൾ വിസ്മയിക്കുകയും ചെയ്യുന്നു. എല്ലാ ജീവികൾക്കും, മനുഷ്യനും മൃഗങ്ങൾക്കും, പാപികൾക്ക് ഏഴിരട്ടിയും. മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും വന്നു ചേരുന്നു. ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ട ദുഷ്ടർക്ക് വേണ്ടിയാണ്. അവർ നിമിത്തം ജലപ്രളയവും ഉണ്ടായി. മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ജലത്തിലേക്കും മടങ്ങുന്നു. കൈക്കൂലിയും അനീതിയും നിർമാർജനം ചെയ്യപ്പെടും. വിശ്വസ്തത എന്നേക്കും നിലനിൽക്കും. അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത് കുത്തിയൊഴുക്കുപോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോകും. ഔദാര്യശീലന് സന്തോഷം ലഭിക്കും. പാപികൾ നിശേഷം പരാജയപ്പെടും. ദൈവഭയമില്ലാത്തവന്റെ സന്തതി അധികം ശാഖ ചൂടുകയില്ല. വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണവർ. ജലാശയ തീരത്തിലോ നദീതടത്തിലോ വളരുന്ന ഞാങ്ങണ ഏത് പുല്ലിനെയെങ്കാൾ വേഗത്തിൽ പിഴുതെടുക്കാം. കാരുണ്യം അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ്. ധാനധർമ്മം എന്നേക്കും നിലനിൽക്കുന്നു. സ്വാശ്രയശീലനും അധ്വാനപ്രിയനും ജീവിതം മധുരമാണ്. നിധി ലഭിച്ചവനവരെക്കാൾ ഭാഗ്യവാനാണ്. സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവുമാണ് ഒരുവന്റെ പേര് നിലനിർത്തുന്നത്. നിഷ്കളങ്കയായ ഭാര്യ ഇവ രണ്ടിനേങ്കാൾ വിലമതിക്കപ്പെടുന്നു. പ്രസന്നതയും സൗന്ദര്യവും കണ്ണിന് ആനന്ദം നൽകുന്നു. ഇവയേക്കാൾ ആനന്ദദായകമാണ് വയലിലെ ഇളം തളിരുകൾ. സുഹൃത്തോ സഹചാരിയോ എപ്പോഴും സ്വാഗതാർഹനാണ്. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ സന്ദർശനം അതിനേക്കാൾ ഹൃദ്യമാണ്. സഹോദരരും സഹായകരും വിഷമസന്ധികളിൽ ഉപകരിക്കുന്നു. ധാനധർമ്മം ഇവയേക്കാൾ സുരക്ഷിതമായ അഭയമാണ്. സ്വർണവും വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു. സതുപദേശം ഇവയേക്കാൾ ശ്രേഷ്ഠമാണ്. ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു. ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ്. അതുവഴി നഷ്ടമുണ്ടാവുന്നില്ല. ദൈവഭക്തൻ അന്യസഹായം തേടേണ്ടതില്ല. ദൈവഭക്തി ആ അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ്. ഏത് മഹത്വത്തെയെങ്കാൾ നന്നായി ഏത് മനുഷ്യനെ അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു. മകനെ ഭിക്ഷുവിനെ പോലെ ജീവിക്കരുത്. ഭിക്ഷാടനത്തെക്കാൾ മരണമാണ് ഭേദം. ഒരുവൻ മറ്റൊരുവന്റെ ഭക്ഷണമേ ശീലാശി അർപ്പിച്ചാൽ അവന്റെ അസ്തിത്വം ജീവിതമെന്ന പേരിന് യോഗ്യമല്ല. അവൻ അന്യന്റെ ഭക്ഷണം കൊണ്ട് തന്നെ തന്നെ മലിനമാക്കുന്നു. ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും അത് ഒഴിവാക്കും. നിർലജ്ജന്റെ നാവിന് ഭിക്ഷാടനം മധുരമെങ്കിലും അവന്റെ ഉദരത്തിൽ അഗ്നി ജ്വലിക്കുകയാണ്. മരണമേ തന്റെ സമ്പത്തിന്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന്, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവന്, രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് നിന്നെ പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്. മരണമേ, ദരിദ്രനും ശക്തി ക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം. മരണവിധിയെ ഭയപ്പെടേണ്ട. നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക. മർത്യവർഗത്തിനുള്ള കർത്താവിന്റെ തീർപ്പാണ് ഇത്. അത്യുന്നതന്റെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും? ആയുസ് 10ഓ 100ഓ 1000ഓ വർഷമായിക്കൊള്ളട്ടെ, പാതാളത്തിൽ അതേപ്പറ്റി ചോദ്യമില്ല. പാപികളുടെ സന്താനങ്ങൾ മ്ലേച്ഛ സന്തതികളാണ്. അവർ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും. അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് പാത്രമാകും. ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും. അവൻ നിമിത്തമാണ് അവർ നിന്നെ അനുഭവിക്കുന്നത്. അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്. മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു. ശരീരനാശത്തെ പ്രതി മനുഷ്യർ വിലപിക്കുന്നു. എന്നാൽ പാപിയുടെ പേര് പോലും മാഞ്ഞു പോകും. സൽകീർത്തിയിൽ ശ്രദ്ധാലുവായിരിക്കുക. 1000 സ്വർണ നിക്ഷേപങ്ങളെക്കാൾ അത് അക്ഷയമാണ്. നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിതമത്രേ. എന്നാൽ സൽകീർത്തി ശാശ്വതവും. കുഞ്ഞുങ്ങളെ, ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുകയും നിഗൂഢ ജ്ഞാനവും അജ്ഞാത നിധിയും നിഷ്പ്രയോജനമാണ്. വിട്ടിത്തം മറച്ചു വയ്ക്കുന്നവൻ വിജ്ഞാനം കോപനം ചെയ്യുന്നതിനേക്കാൾ ഭേദമാണ്. അതിനാൽ എന്റെ വാക്കുകളെ ആദരിക്കുക. എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നതല്ല. എല്ലാവരും എല്ലാം ശരിക്ക് വിലയിരുത്തുന്നുമില്ല. ലജ്ജിക്കേണ്ടവയാണ്. പിതാവിന്റെയോ മാതാവിന്റെയോ മുമ്പിൽ അസന്മാർഗിയായിരിക്കുക. പ്രഭുവിന്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ വ്യാജം പറയുക. ന്യായാധിപന്റെയോ വിധിയാളിന്റെയോ മുമ്പിൽ തെറ്റ് ചെയ്യുക. ജനത്തിന്റെയോ സമൂഹത്തിന്റെയോ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുക. സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ അനീതി പ്രവർത്തിക്കുക. സ്വന്തം സ്ഥലത്തു നിന്ന് മോഷ്ടിക്കുക. ഇവയെല്ലാം ലജ്ജാകരമാണ്. ദൈവത്തിന്റെ വിശ്വസ്തയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ ലജ്ജാഭരിതനാവുക. ഭക്ഷണാവസരങ്ങളിൽ സ്വാർത്ഥ താല്പര്യം കാണിക്കുന്നതിലും ക്രയവിക്രയങ്ങളിൽ കാപട്യം കാണിക്കുന്നതിലും പ്രത്യഭിവാദനം ചെയ്യാതിരിക്കുന്നതിലും കൊള്ളടയെ അഭിലാഷപൂർവ്വം നോക്കുന്നതിലും ബന്ധുവിന്റെ അഭ്യർത്ഥന നിരസിക്കുന്നതിലും അന്യന്റെ ഓഹരിയോ സമ്മാനമോ അപഹരിക്കുന്നതിലും അന്യന്റെ ഭാര്യയെ ദുർമോഹത്തോടെ നോക്കുന്നതിലും അവന്റെ ദാസിയുമായി ബന്ധപ്പെടുന്നതിലും ലജ്ജിക്കുക. പരദോഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക. അപ്പോൾ ഉചിതമായ ലജ്ജയായിരിക്കും നിന്റേത്. എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. താഴെ പറയുന്ന കാര്യങ്ങളിൽ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത്. അത്യുന്നതന്റെ നിയമം അവിടുത്തെ ഉടമ്പടി. അപരാധനെ കുറ്റം വിധിക്കുക. പങ്കാളിയും സഹയാത്രിയനുമായി കണക്ക് തീർക്കുക. സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുക. കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കുക. കച്ചവടത്തിൽ ലാഭം നേടുക. കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക. ദുഷ്ടനായ ദാസന് തക്ക ശിക്ഷ കൊടുക്കുക. ഇവയൊന്നിലും നീ ലജ്ജിക്കേണ്ട. അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരുമായി ചണ്ട കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട. അപ്പോൾ നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യും. ദൈവമേ എനിക്ക് യോഗ്യമാണെന്നു ബാറിക്കുമോ?
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ. പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. സ്ത്രീയേക ദൈവത്തിന്റെ ബലിതരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്വസ്വഭാതരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടി ദൈവം തന്ന വലിയ കൃപകളെ ഓർത്ത് നന്ദിപൂർവ്വം ദൈവത്തെ സ്തുതിപ്പാനും ജീവിതത്തിലുണ്ടാകാവുന്ന പ്രയാസങ്ങളിലും ദുരിതങ്ങളിൽ നിന്നും തന്റെ അത്ഭുതകരമായ കരം നീട്ടി നമ്മളെ വീണ്ടെടുക്കുകയും ചെയ്ത ദൈവത്തെ നമുക്ക് ഒരിക്കൽ കൂടി മഹത്വപ്പെടുത്തുകയും ആ കൃപാസനത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനം വിട്ട നേതൃത്വം വിട്ട എല്ലാ പിതാക്കന്മാരെയും വളരെ പ്രാർത്ഥനാപൂർവ്വം സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് വന്നിയ വാമനച്ചൻ, അതുപോലെ തന്നെ പി സി വർഗീസച്ചൻ, പ്രിയപ്പെട്ട ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് എന്നെക്കാൾക്ക് നല്ല ആരാധീരായ വൈദിക ശ്രേഷ്ഠയും അന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകമായിട്ട് ഇന്നത്തെ തിരുവചനത്തിന് നേതൃത്വം കൊടുക്കുന്നത് വന്ന വന്നിയ ശൗമരച്ചനാണ്. അച്ഛനെയും വളരെ സ്നേഹാദരോടുകൂടി ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കൂട്ടായ്മ വ്യക്തിജീവിതത്തിനും അതുപോലെ തന്നെ കുടുംബജീവിതത്തിനും സഭാജീവിതത്തിനും ഒക്കെ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ 150-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 150-ാമത്തെ ഗീതം ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. സർവസൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിയിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ, സർവസൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിയിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും എന്ന ഗീതം ദൈവമുമ്പാകെ ആലപിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ സമാരംഭിക്കാം.
സർവസൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിയിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. Thank you.
പ്രാർത്ഥിക്കാം. എല്ലാവിനും പുത്രനും പരിശുദ്ധനും സ്തുതി. തന്റെ സ്ത്രീകളാൽ ആകാശം ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന അവലോകനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ക്രൂരനറിയ വേദനക്ക് സമാധാനം.
പറക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്നെ വിളിക്കുന്ന ഞങ്ങളോട് നീ ഉത്തരവരുടെയിടമേ. എന്തെന്നാ ഞങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന പിതാവ് ഞങ്ങൾക്ക് വേറെ ഇല്ല. ദുഹിതത്താൽ ഇല്ലായ്മയിൽ ഞങ്ങളെ സൃഷ്ടിച്ചു. ഇപ്പോൾ ഞങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ കോപം ഞങ്ങളെ നശിപ്പിക്കരുതേ കർത്താവേ. നിന്റെ കൽപ്പനകൾ ആചരിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കേണ്ടവേ. പുണ്യപ്രവൃത്തികളാൽ ഞങ്ങൾ നിന്നെ പ്രസാദിപ്പിക്കുമാറാകേണ്ടവേ. കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളോട് ദയവുണ്ടാകേണ്ടവേ. ഞങ്ങൾ ഞങ്ങളുടെ പ്രവൃത്തികളും കുറ്റങ്ങളും നിമിത്തം നിന്നിൽ നിന്നകന്നു പോയിട്ട് പേരിൽ മാത്രം നിനക്കുള്ളവരായി ഭവിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ദുഃഖിക്കുന്നു. അനുദപിപ്പാൻ ഞങ്ങൾ ആഗ്രഹിച്ചു, ഞങ്ങളുടെ അഹങ്കാര മനസ്സ് സമ്മതിക്കുന്നില്ല. ഞങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു, സ്വയം പഠിക്കുന്നില്ല. ഞങ്ങൾ മറ്റുള്ളവരുടെ ദാഹം തീർത്തുവെങ്കിലും ഞങ്ങൾ ദാഹത്തിൽ തന്നെ ഇരിക്കുന്നു. ശവളത്താൽ കുട്ടി തുറക്കപ്പെട്ട അതിന്റെ തിരുവിലാവിലെ ഉറവയിൽ നിന്ന് ഞങ്ങൾ കുടിച്ച് ഞങ്ങളുടെ ദാഹം തീർത്ത് ആനന്ദിക്കുമാറാകണമേ. ഞങ്ങളുടെ നാഥനായ കർത്താവേ, നിന്നെ ഞങ്ങൾ വിളിക്കുന്നു. ഞങ്ങളുടെ സഹായത്തിന് നീ വരേണമേ. ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളുടെ ആത്മാക്കളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്നോടുള്ള ചേർച്ചയിൽ നിന്ന് ഞങ്ങൾ അകന്നു പോകാതിരിപ്പാൻ ആഗ്രഹിക്കുന്നു. പാവം ഞങ്ങളെ പുറത്താക്കിയെങ്കിലും നിന്റെ അലിവുള്ള സ്നേഹം ഞങ്ങളെ അകത്ത് കയറ്റിയിടമേ. പാപം ഞങ്ങൾക്കായി പതിയിരുന്നതേ കൂടാതെ ഞങ്ങളെ വളരെ മുറിവേൽപ്പിച്ചിരിക്കുന്നു. മഹാവൈദ്യനായുള്ളവനെ, ഞങ്ങളെ വേദനപ്പെടുത്തുന്ന മുറിവുകളെ അധികം സുഖപ്പെടുത്തേണ്ടവേ. ദുഷ്ടൻ ഞങ്ങൾക്ക് വലവെച്ച് അവന്റെ കുടുക്കൽ ഞങ്ങളെ അകപ്പെടുത്തിയിരിക്കുന്നു. നീ അവന്റെ കുടുക്കിനെ തകർത്ത അപകടത്തിൽ ഞങ്ങളെ രക്ഷിക്കേണ്ടവേ. നല്ല ഇടയാ വഴി തെറ്റിപ്പോയ ആടിന്റെ അന്വേഷണത്തിന് പുറപ്പെടേണ്ടവേ. അതിന്റെ ജീവനെ അന്വേഷിക്കുന്ന ദുഷ്ടന്റെ കൈകളിൽ അതിനെ നീ വിട്ടുകൊടുക്കരുതേ. സ്വർഗത്തിലാക്കുവാനും നരകത്തിലാക്കുവാനും അധികാരമുള്ളവനായ മെച്ചികാതമ്പുരാനെ, ദൈവോട് നരകത്തിൽ ഞങ്ങളെ രക്ഷിക്കേണ്ടവേ. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും നീക്കും തന്നെ.
പ്രിയേക ദൈവത്തിന്റെ വലുതിരുനാമത്തിനുമാണ് സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, അനുഗ്രഹിതമായി ഒരു ബുധനാഴ്ചയോടെ നമ്മൾ വിവിധ സ്ഥലങ്ങളിലായിരുന്നാലും ഒരേ മനസ്സോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ തക്കവണ്ണം ഈ ശ്രേഷ്ഠമായ അവസ്ഥ ദൈവത്തെ ഭക്തിയോടുകൂടി സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. ജീവിതത്തിൻ്റെതായ ചില തിരക്കുകളൊക്കെ മാറ്റി അല്പസമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം നമ്മെ തന്നെ സമർപ്പിക്കുന്നത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളായിട്ട് കാണുകയും ആ നിമിഷം ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം ഉള്ള മനസ്സ് നമുക്കുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിനേക്കാൾ ഉപരി നമ്മുടെ ഈ കൂട്ടായ്മയും നമ്മുടെ അപേക്ഷകളും ഒക്കെ ദൈവസന്നിധിയിൽ സ്വീകാര്യയോഗ്യമായി തീരുവാൻ തക്കവണ്ണം ഇടയാകണമെന്ന് പ്രാർത്ഥിക്കാം. സഞ്ചാ സങ്കീർത്തനം അതിന്റെ ഏഴാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഞാനോ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോട് ആരാധിക്കും. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചേർന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നേരെ നിനക്കുള്ള ഭക്തിയോട് ആരാധിക്കും. നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ തന്നിരിക്കുന്ന നിമിഷങ്ങളൊക്കെയും ദൈവത്തിന്റെ കൃപയാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഞാനും നിങ്ങളിലും എപ്പോഴും ഉണ്ടാവണം. ദൈവത്തെ സ്തുതിക്കാൻ ലഭിക്കുന്ന നിമിഷം പോലും ദൈവത്തിന്റെ കൃപയാണ്. ആ മനുഷ്യന് ഈ കൃപകളുണ്ട്, പക്ഷേ ആ കൃപകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതപ്രകാരം നമ്മളതിനെ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പിന്റെ ശരി തെറ്റുകളെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ദൈവസന്നിധിയിൽ ആയിരപ്പാൻ തക്കവണ്ണം ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും ആ ദൈവത്തിന്റെ കൃപയാണെന്നുള്ള തിരിച്ചറിവിൽ, ആ തിരിച്ചറിവ് ദൈവമാതത്തിനോട് ഉപയോഗപ്പെടുത്തപ്പെടാണ് തീർച്ചയായിട്ടും വിളിച്ച യോഗ്യത ജീവിപ്പാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും ഇടയായിത്തീരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയൊക്കെ ആ ഒരു യാഥാർത്ഥ്യ ബോധങ്ങളിലേക്ക് തിരിച്ചറിവുള്ളവരായി എത്തിച്ചേരുവാനും ഭക്തിയോടുകൂടി ദൈവത്തെ ആരാധിക്കാനും ആരാധനയിൽ കൂടി ജീവിത വിശുദ്ധിയും കുടുംബജീവിതത്തിന്റെ നന്മകളും സാമൂഹിക ജീവിതത്തിന്റെ മഹത്വമൊക്കെ പ്രാപ്തമാക്കുവാൻ തക്കവണ്ണം ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമ്മെ തന്നെ ദൈവത്തിന് സംബന്ധിച്ചോട് പ്രാർത്ഥിക്കാം. ഈ ശനിയാഴ്ച മുതൽ ദൈവമാതാവായ കന്യാമറിയാവിന്റെ മധ്യസ്ഥൽ അഭയം പ്രാപിച്ചുകൊണ്ട് 8 ദിവസത്തെ നോമ്പ് നമ്മൾ ആചരിക്കുകയാണ്. അപ്പൊ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ള നോമ്പ് അല്ലെങ്കിൽ തന്നെയും ഭക്തജനങ്ങളുടെ വിശ്വാസത്തിന്റെ ആഴം മനസ്സിലാക്കി സഭ ആ ഒരു നോമ്പിനെ ദൈവശാസ്ത്ര തലത്തിലുള്ള പ്രാധാന്യത്തോടെ അല്ലെങ്കിലും അതിനെ അംഗീകരിക്കുകയും വിശ്വാസികളുടെ താല്പര്യത്തിനനുസരിച്ച് ആ 8 നോമ്പിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവശാസ്ത്ര വിജയത്തിനേക്കാൾ ഉപരിയായി ഒരിക്കൽ കൂടി ദൈവമാതാവിന്റെ ഓർമ്മയിൽ അഭയം പ്രാപിപ്പാനും ആ മാതാവിന്റെ ജീവിത നന്മകളെ വ്യക്തിജീവിതത്തിൽ സംശീകരിക്കാനും ഒക്കെ ഈ നോമ്പ് ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. മാതാവിന്റെ നോമ്പ് എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ തക്കോണം ഇടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു. ഈ പ്രസംഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ജോൺ സാമ്പുൽ അച്ഛനാണ്. പ്രത്യേക പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അച്ഛന് പല പ്രാവശ്യം ഈ അമേരിക്കയിൽ സന്ദർശിച്ച അവസരങ്ങളിലൊക്കെ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചിട്ടുണ്ട്. അച്ഛനെ നമ്മൾ നോക്കിക്കാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ അച്ഛൻ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. കാരണം അച്ഛന് ഗാനരംഗത്തൊക്കെ ആരാധന ഗീത രംഗത്ത് ആരാധന ഗാനരംഗത്തൊക്കെ അച്ഛന്റെ മികവ് ഒരുപാട് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ആരാധനാഗീതങ്ങളൊക്കെ വളരെ മനോഹരമായി ക്രോഡീകരിച്ച് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് മനോഹരമായി ഈ പാട്ട് പ്രസന്റ് ചെയ്യുന്നതിൽ ഒരു ഗിന്നസ് റെക്കോർഡ് തന്നെ അച്ഛന് കൊടുക്കണം ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുള്ളതാണ്. 150, 200, 300 ആളുകളെയൊക്കെ വിളിച്ച് ബാംഗ്ലൂരിലും അതുപോലെ അമേരിക്കയിലൊക്കെ വിവിധ സ്ഥലങ്ങളിലും അച്ഛൻ ഭംഗിയായിട്ട് അത് വളരെ രസകരമായ കേൾക്കാം. അത് ഞാൻ വെറുതെ അച്ഛനെ പൊക്കാനായിട്ട് പറഞ്ഞതല്ല, അത് കേട്ടിട്ടുള്ള പലർക്കും അറിയാം. യൂട്യൂബിൽ അതുപോലെ തന്നെ ഫേസ് അങ്ങനെ പല സോഷ്യൽ മീഡിയയിലും ഒക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി ആ ഗാനങ്ങളുടെയൊക്കെ മനോഹാരിത പലരും ശ്രവിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം അച്ഛന് ഒരാഴ്ചയായിട്ട് ഇവിടെ അമേരിക്കയിലുണ്ട്. അച്ഛൻ്റെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് ഈ ഒരു ശുശ്രൂഷയിൽ അച്ഛൻ്റെ നല്ല വാക്കുകൾ ഉണ്ടാകണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു മണി കൂടാതെ അച്ഛന് സമ്മതിക്കുകയും ഇന്നലെ ആ വാക്കുകൾ ഞാൻ അച്ഛനോട് പറഞ്ഞത് ഒരു മണി കൂടാതെ അച്ഛന് സമ്മതിക്കുകയും അച്ഛനെ ശുശ്രൂഷയിൽ സമ്മതിക്കുന്നുണ്ട്. അച്ഛൻ എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹ ആദരവോടുകൂടി ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ 211-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 211-ാമത്തെ ഗീതം, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു എന്നുള്ള ഗീതം പാടിക്കൊണ്ട് നമുക്ക് കൂട്ടി തുറന്നുള്ള തിരുവചനത്തിലേക്ക് പ്രവേശിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 211-ാമത്തെ ഗീതം.
വാഴ്ത്തിയിടുന്നു 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 Amen.
കല്യാണത്തിനായി ഇവിടെ ജോൺ സാമോലച്ചനെ വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. വളരെ അപ്രതീക്ഷിതമായിട്ട് ഇതിന് കിട്ടിയ ഒരു അസുലഭ നിമിഷമാണിത്. അതിനെക്കുറിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ചെറിയ ഒരു സമയത്തെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി, പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി മാത്രം ഇവിടേക്ക് വന്നതാണ്. അധികം ആരും അറിയാതെ തന്നെ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് തിരിച്ചു പോകണം ആഗ്രഹത്തോടെ തന്നെയാണ് വന്നത്. പക്ഷേ രാജേഷ്ഠൻ എന്റെ സഹോദരനും സ്നേഹിതനും ആകിയാൽ എവിടുന്നോ നമ്പർ തപ്പിപ്പിടിച്ച് എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ തിരസ്കരിക്കാനുള്ള ഉണ്ടായില്ല. മാത്രമല്ല ദൈവവചനമല്ലേ സമയം അതിനെ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. എനിക്കും കേൾക്കുന്നവർക്കും ഈ സൃഷ്ടിക്കും തന്നെ അതൊരു അനുഗ്രഹമാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ഒരു ചെറിയ ധ്യാന വിഷയത്തിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇപ്പോ നമ്മുടെ ചെറിയ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിനെ തരണം ചെയ്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനം മുന്നേറുകയാണ്. ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു സംഗതിയാണ് നമുക്ക് നേരിട്ടിരിക്കുന്നത്. പല ലോകത്തിന്റെ ഭാഗങ്ങളിലും പല സ്ഥലങ്ങളിലും വിവിധ തരത്തിലുള്ള ആഘാതങ്ങളും യുദ്ധങ്ങളും കെടുതികളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളത് പേപ്പറിൽ കൂടി അത് വായിക്കുകയോ അല്ലെങ്കിൽ ന്യൂസിൽ കൂടിയൊക്കെ അറിയുകയോ നമ്മളെ നേരിട്ട് ബാധിക്കാത്തത് കൊണ്ട് അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കാതെ അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമായിരുന്നു. ഇതൊന്നും നമുക്ക് ബാധമല്ല, നമുക്ക് സംഭവിക്കുന്നില്ലല്ലോ എന്നോർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും നമുക്കത് അനുഭവീയമാകും. ഇത് വളരെ അപ്രതീക്ഷിതമായി നമുക്ക് തന്നെ വന്നു വെച്ചിട്ടുണ്ട്. നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സ്ഥലം ഒരു വാർത്തയിൽ അകപ്പെട്ടപ്പോൾ നമുക്കതിന്റെ വേദന മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളൊന്നും അന്വേഷിച്ച് ചെയ്യാനല്ല ഇന്നത്തെ ദിവസം എടുക്കുന്നത്. എന്നാലും ഒരു അടിസ്ഥാനപരമായ ഒരു സ്പിരിച്വൽ സയൻസ് ഇതിനകത്തുണ്ട്. അച്ഛൻ തുമ്പേ സൂചിപ്പിച്ച പോലെ ഈ തിയോളജിക്കൽ സയൻസ് അല്ലെങ്കിൽ തിയോളജിക്കൽ സ്റ്റഡീസ്, സ്പിരിച്വൽ സ്റ്റഡീസ് അല്ലെങ്കിൽ സ്പിരിച്വോളജി എന്ന് പറഞ്ഞ മറ്റൊരു ശാസ്ത്രം, അത് ഒരു പ്രത്യേകം എഴുതപ്പെട്ട ശാസ്ത്രമൊന്നുമല്ല. നമ്മുടെ അല്ലെങ്കിൽ ആധ്യാത്മിക ഗുരുക്കന്മാർക്ക് ദൈവസന്നിധിയിൽ നിന്ന് അവർ പ്രാപിച്ചിട്ടുള്ള ആത്മീയ നൽവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ അനുഭവേദ്യമായ ലാവണ്യ വാക്കുകളിൽ നിന്നും എടുത്തിട്ടുള്ളവയോ അറിഞ്ഞിട്ടുള്ളവയുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിലെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഒരു ദേശത്തോ ഒരു സ്ഥലത്തോ എവിടെയെങ്കിലും ഒരു ബാധയോ അല്ലെങ്കിൽ ഒരു യുദ്ധമോ ഒരു ക്ഷാമമോ ഒരു ഭൂകമ്പമോ അല്ലെങ്കിൽ പ്രകൃതിക്ക് ഇണങ്ങാത്തതായ ഒരു സംഗതി ഉണ്ടായാൽ നമ്മൾ അതിനെ മാറി നിന്ന് മാത്രം വീക്ഷിക്കുന്ന ഒരു പ്രവണതയാണുള്ളത്. ഇതിന് നമുക്കൊരു ഉത്തരവാദിത്വമില്ല, നമുക്കൊരു പങ്കുമില്ല എന്ന് തോന്നൽ ചിലപ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ വരാം. കാരണം ഞാൻ അഫക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ആത്മീയ ശാസ്ത്രം എന്തെന്നാൽ എവിടെ എന്ത് നടന്നാലും അതിന്റെ ഒരു പങ്കും കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ സോദോം ഗൊമോറ നശിപ്പിക്കാൻ ദൈവം തീരുമാനിക്കുന്നതിന്റെ കാര്യം എന്താ? ഏലിയാവിന്റെ കാലത്ത് അതുപോലെ ക്ഷാമം ഉണ്ടാക്കുവാൻ ദൈവം തീരുമാനിക്കുന്നതിന്റെ കാര്യം എന്താ? ഇതിന്റെ എല്ലാം ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ നമ്മൾ വേദപുസ്തകപരമായിട്ടും ആത്മീയമായിട്ടും നമ്മളെ തന്നെ നമ്മുടെ കോൺഷ്യസ് ലെവലിൽ പഠിക്കുമ്പോൾ നമ്മളുടെ ദൈവത്തിൽ നിന്നുള്ള അകൽച്ച, നമ്മുടെ പാപത്തിന്റെ അവസ്ഥ, ഇതെല്ലാം ഇതിനൊക്കെ ഒരു കാരണമാകും. നമ്മൾ അടിസ്ഥാനപരമായി ഇതിന് ആത്മീയ ശാസ്ത്രമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഒരു കെടുതി എവിടെയെങ്കിലും ഉണ്ടായാൽ അതിന്റെ ഒരു പങ്ക് എന്റെ ഉള്ളിലെ തിന്മയ്ക്കുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി നമ്മളെ സ്വയം പശ്ചാത്തപിക്കുകയും അനുദിക്കുകയും കണ്ണീരോടുകൂടി അടിവരയിട്ട് വരയത്തെ ദൈവസന്നിധി കണ്ണീരോടുകൂടി പ്രാർത്ഥനയും അപേക്ഷയാചനയും അനുതാപത്തോടു കൂടി കഴിയുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയും കൂടിയാണ് ഇവിടെ ഈ നടക്കുന്നതിന്റെ ഒരു കാര്യം. ഇപ്പൊ സിറിയയിൽ വെച്ചുണ്ടായി, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പാകിസ്ഥാനിൽ വെച്ചുണ്ടായി, നമ്മളെ അഫക്ട് ചെയ്യുന്നില്ല. കേരളത്തിൽ സംഭവിച്ചപ്പോൾ നമ്മളെ അഫക്ട് ചെയ്യും. സിറിയയിലുണ്ടായത് നമ്മുടെ പാപത്തിന്റെ ഫലം എവിടെയോ ഇരിക്കുന്നവരൊക്കെ അനുഭവിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഒരു ബോംബിടുമ്പോൾ ഒരു ബോംബ് ഇട്ടിരിക്കുന്ന ആ സ്ഥലത്ത് മാത്രമല്ല നശിക്കുന്നത്, അതിന്റെ ചില്ലി തെറിച്ചു വീഴുന്ന സ്ഥലവും അഫക്റ്റഡ് ആവും. ഞാന് നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്യുവാൻ വേണ്ടി ഈ സമയം ആമുഖമായി മാത്രം ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും പഠിക്കുവാനുമുള്ള വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. അച്ഛൻ സൂചിപ്പിച്ചു സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്ല എങ്കിലും നമ്മുടെ ആത്മീയ അനുഭവത്തിൽ ദൈവമാതാവിനോടുള്ള ഏത് തരത്തിലുള്ള അപേക്ഷയും യാചനയും നോയിമ്പായിട്ടാണെങ്കിലും അല്ലാതാണെങ്കിലും നമുക്ക് ഉൾക്കൊള്ളുവാൻ വളരെ ഇഷ്ടമാണ്. കാരണം ദൈവമാതാവിന്റെ മധ്യസ്ഥത എന്ന് പറയുന്നത് അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് വളരെ ശക്തമായ ഒരു കോട്ടയും കരുതലുമാണെന്നുള്ള കാര്യം ആർക്കും അതിന് സംശയമില്ല. എല്ലാ വിശുദ്ധന്മാരുടെയും മധ്യസ്ഥത അതുപോലെ തന്നെയാണ്. എന്നാലും ദൈവമാതാവിന് സഭ ഒരു പ്രത്യേക സ്ഥാനം തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ആരാധനക്രമത്തിലാണെങ്കിൽ തന്നെ ആരാധനയ്ക്ക് ഒരു ഒരു ക്രമമുണ്ടല്ലോ, ഒരു ഓർഡർ ഉണ്ടല്ലോ. ആദ്യം കൃത്യസ്തുതി നമ്മൾ അർപ്പിച്ചു കഴിഞ്ഞാൽ ഈ കുർബാനക്രമത്തിലും നമസ്കാരക്രമങ്ങളിലും ഒക്കെ നിങ്ങൾ എടുത്തു നോക്കുന്ന ശ്രദ്ധിച്ചാൽ അറിയാം, കൃത്യസ്തുതി അല്ലെങ്കിൽ കർത്താവിനോടുള്ള ഒരു പ്രാർത്ഥനയോ അല്ലെങ്കിൽ കൃത്യസ്തുതിയോ കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ഷെഡിങ് ആദ്യം വെച്ചിരിക്കുന്ന ദൈവമാതാവെന്നായിരിക്കും. അത് കഴിഞ്ഞ് പരിശുദ്ധന്മാർ, ഏക പരിശുദ്ധൻ, അനുതാപം, വിശ്വാസികളാവാം, ഇങ്ങനെ അതിന്റെ ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ ഞാൻ പറയാൻ വന്നത്, ആ ഓർഡറിൽ ഏറ്റവും മുൻപന്തിയിൽ സഭ കൊടുത്തിരിക്കുന്നത് ദൈവമാതാവിനാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വിശുദ്ധ 15 നോയം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അത് അതിനെ തുടർന്ന് എട്ട് ദിവസത്തെ നോയമ്പ് ആചരണം വരികയാണ്. സത്യത്തില് ഞാനിതിനെ നോയമ്പെന്ന് വിളിക്കാൻ, ആ വാക്ക് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് ദൈവമാതാവിനോടുള്ള ഒരു എന്താ പറയാ, നമ്മുടെ സ്നേഹത്തിന്റെ ആഘോഷ സൂചകമായ ഒരു ആത്മീയ ആഘോഷമാണ്. ആഘോഷം എന്നുള്ള വാക്ക് ഞാൻ വളരെ കൃത്യമായി വളരെ പോസിറ്റീവ് ആധ്യാത്മിക ദർശനത്തിൽ തന്നെ അതിനെ കാണണം, ആഘോഷം എന്നുള്ള വാക്ക്. കാരണം തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ടേ. എന്ന് പറഞ്ഞാല് ആത്മീയ ആഘോഷം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ സാധാരണഗതിയില് നമ്മൾ ഈ ആഘോഷം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ചിന്തകൾ എന്ന് പറഞ്ഞാല് ഉദാഹരണം പറഞ്ഞാല് പള്ളിപ്പെരുന്നാൾ നടത്തുന്നു, എന്തൊക്കെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? അവിടെ വെടിക്കണത്ത് വെട്ടിച്ചിട്ടുണ്ടായിരുന്നു, വലിയ റാസം നടത്തി, ഒന്നാന്തര സദ്യ, മൂന്നു മേൽ കുർബാന, ഇങ്ങനെയുള്ള പുറമേയുള്ള വലിയ ആർഭാടകരമായ നമ്മുടെ കണ്ണിനും നമ്മുടെ പഞ്ച പുറമേയുള്ള പഞ്ച ഇന്ദ്രിയങ്ങൾക്കും കുളിർമ എഴുതുന്ന എന്തെല്ലാം ആർഭാടങ്ങൾ ക്രമീകരിക്കാമോ ആർഭാടങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ഒരു കൺസെപ്ച്വലൈസേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആഘോഷവും നമുക്ക് സാധാരണ നമ്മുടെ മനസ്സിൽ കയറിപ്പോകുന്നത്. എന്നാൽ പിതാക്കന്മാർക്ക് അങ്ങനെയല്ല ദർശനം. പിതാക്കന്മാർക്ക് നമ്മളിപ്പോ എല്ലാ പെരുന്നാളുകളിലും നമസ്കാരങ്ങളിലും നമ്മുടെ പ്രാർത്ഥനകളിലും നമസ്കാരങ്ങളിലും നമ്മള് പാടാറുണ്ട്. പ്രത്യേകിച്ച് പെരുന്നാളുകളിൽ ഇപ്പൊ സ്ലീപ് ആഘോഷത്തിന്റെ ഒക്കെ സമയത്ത് ഇപ്പൊ കുല്യാഴ്ച ആയാലും കൊള്ളാം, ഈസ്റ്റർ പെരുന്നാളായാലും കൊള്ളാം, പിന്നെ ഏത് മോറാനായ പെരുന്നാളിലും സ്ലീപ് ആഘോഷത്തിന്റെ ഒക്കെ സമയത്ത് നമ്മൾ പാടാറുണ്ട്. പെരുന്നാൾ ഘോഷിച്ചിടുന്നു നാമും ചേർന്നു കൊണ്ടിരിക്കണം, പെരുന്നാൾ ഘോഷിച്ചിടുന്നു. അപ്പൊ പെരുന്നാൾ ഘോഷിക്കാനുള്ളതാണ്, ആഘോഷിക്കാനുള്ളതാണ്. പക്ഷെ അവരുടെ ആഘോഷം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആഘോഷമായിരുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ആനന്ദത്തെയാണ് അവർ ഈ ആഘോഷം എന്ന് പറയുന്നത്. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ആനന്ദം നിറഞ്ഞു കവിയുമ്പോൾ പുറമേയുള്ള എന്തെല്ലാം ലെവലിൽ ആ ആഘോഷം നടത്താമോ എന്നുള്ളത് പരിശുദ്ധാത്മാവാണ് നമ്മളെ പഠിപ്പിക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് എല്ലാം നേരെ തിരിഞ്ഞുപോയി. പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ആർഭാടം കാണിക്കുന്നത് പോലെയായി കാര്യങ്ങൾ. സത്യത്തിൽ ആത്മാവാണെന്ന് അറിയണ്ടേ, പരിശുദ്ധാത്മാവെന്ന് അറിയണം. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മൾ ആ പെരുന്നാൾ കൊണ്ടാടുകയാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ തലത്തിലും നമ്മുടെ ഭൗതിക തലത്തിലും ഏത് ലെവൽ വരെ അത് കൊണ്ടുവരുവാന്നുള്ളത് കൊണ്ടുവരണം എന്നുള്ളത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ആനന്ദം പരിശുദ്ധാത്മാവ് നമ്മൾ പഠിപ്പിക്കും. അത് ആനന്ദമാണ് നമ്മുടെ ഉള്ളിൽ വരുന്ന സന്തോഷത്തിന്റെ നിറവ്. വിശുദ്ധ കുർബാന കഴിയുമ്പോൾ പുരോഹിതൻ നമ്മളെ ആശീർവദിച്ചുവിടാറില്ലേ? പ്രധാന കാരണം എന്താ പറയുന്നത്? നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലെ പോകണം. വേറെന്താ ഉള്ളത് ഈ ലോകത്ത്? ഇത്രയല്ലേ നമുക്ക് ലഭിക്കാനുള്ളൂ? സന്തോഷം, ആനന്ദം, സമാധാനം. ഇതിനെയാണ് പറദീസ എന്ന് പറയുന്നത്. ഇതാണ് ഇതാണ് സൗഖ്യം. ആരാധനയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ഞങ്ങളെ സൗഖ്യമാക്കണമേ. അപ്പോ നമ്മൾ വിചാരിക്കും ഈ സൗഖ്യമാക്കണമെന്നുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ദേഹത്ത് തലവേദന, അല്ലെങ്കിൽ നമ്മള് ഞാനൊരു വലിയ തലവേദനയായിട്ടാണ് വന്നിരിക്കുന്നത്, സുഖാന കഴിഞ്ഞിട്ടും തലവേദന ഇവിടെ നിൽക്കുന്നു, സൗഖ്യമാക്കിയില്ലേ. സൗഖ്യം എന്നുള്ള വാക്കിന്റെ ആന്തരികമായ അർത്ഥം എന്ന് പറയുന്നത് ഈ മൂന്ന് വാക്കുകൾ ചേർന്നുള്ളതാണ്, സന്തോഷം, ആനന്ദം, സമാധാനം. ഇതാണ് സൗഖ്യം. തലവേദന ഇച്ചിരി പോവും, തലവേദന വരും, അതിന് പറഞ്ഞുകൊണ്ട് ദേഹ സൗഖ്യം ഇല്ല എന്നുള്ളതൊന്നുമല്ല അതിന്റെ അർത്ഥം. ദേഹ സൗഖ്യങ്ങളുണ്ട്, സൗഖ്യങ്ങൾ തരേണ്ടിടത്ത് അത് എഴുന്നോളും. പക്ഷെ ആനന്ദം, പരിശുദ്ധാത്മാവിന്റെ നിറവ്, സന്തോഷം, അത് ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ആധ്യാത്മിക ദർശനത്തിൽ. അത് സുഖമല്ല, സുഖമല്ല ആനന്ദം. ഇത് രണ്ടാം തമ്മിൽ വ്യത്യാസമുണ്ട്, വളരെയധികം വ്യത്യാസമുണ്ട്. ആനന്ദം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒന്നാണ്. സുഖം എന്ന് പറയുന്നയാൾ, സത്യത്തിൽ സുഖം എന്നുള്ള വാക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പദമല്ല. ആണോ? സുഖം എന്നുള്ള വാക്ക് ഒറ്റയ്ക്കായിട്ട് നിൽക്കുന്ന ഒരു പദമല്ല, അത് സുഖ ദുഃഖങ്ങളാണ്. ഇതാണ് ആ പദം, സുഖ ദുഃഖം. ഞാൻ ചിലപ്പോഴെങ്കിലും വിചാരിക്കാറുണ്ട്, ഈ ഖം എന്നുള്ള വാക്ക് സുഖം എന്നുള്ള ഖം ദുഃഖത്തിന്റെ ആയിരിക്കും എടുത്തു വെച്ചിരിക്കുന്നത്, അല്ലെ? ദുഃഖത്തിലെ ഖം സുഖത്തിന്റെ ഖം ആയിരിക്കും എടുത്തിട്ടില്ലേ? അങ്ങനെ വിചാരിക്കാറുണ്ട്. കാര്യം ഇത് ഒറ്റയ്ക്കൊറ്റയ്ക്കൊറ്റയ്ക്കായിട്ടിരിക്കും, സെപ്പറേറ്റ് എന്റിറ്റീസ് അല്ല. ഇത് ഒറ്റ വാക്കാണ് സുഖ സുഖം. ആരും വിചാരിക്കണ്ട ഈ ലോകത്തിൽ നിങ്ങള് ദുഃഖിച്ച് മാത്രം, അല്ലെങ്കിൽ എനിക്ക് ദൈവം ദുഃഖം മാത്രമേ തരുന്നുള്ളൂ, ഇങ്ങനെ തന്നെ ജീവിച്ച് എന്റെ ജീവിതം തീരുമെന്ന് വിചാരിക്കേണ്ട, നടക്കില്ല. സുഖം കടുകി വരും. ആരും വിചാരിക്കണ്ട എനിക്ക് സുഖം മാത്രമേ, ഞാൻ സുഖിച്ച് മാത്രമേ ജീവിക്കത്തുള്ളൂ, ഞാൻ എനിക്ക് സുഖം ഒരു ദുഃഖാവസ്ഥ എനിക്ക് വരിയില്ല എന്നും ആരും വിചാരിക്കണ്ട, വരും. അതും നടക്കില്ല. അപ്പൊ സുഖവും ദുഃഖവും എല്ലാം ആധ്യാത്മിക നമ്മുടെ ജീവിതത്തിൽ കയറി ഇറങ്ങി വരും. പക്ഷേ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി, ഈ സുഖ ദുഃഖങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ആധ്യാത്മികതയുടെ ഒരു ഒരു നിലവാരം നമ്മൾ തന്നെ അന്വേഷിച്ച് ചെയ്യുവാണെങ്കിൽ നമ്മൾ നിരാശപ്പെടേണ്ടി വരും. കാരണം ഇതല്ല ആധ്യാത്മികതയുടെ അടിസ്ഥാനം. രോഗം വരും, ദുഃഖം വരും, ദുഃഖവും പോവും, രോഗവും പോവും. ഇത്ര കഴിയുമ്പോൾ സുഖം വരും, പണം വരും, അത് ഇത്രയും ചിലപ്പം കൂടിയും കുറഞ്ഞു നോക്കിയിരിക്കും. അതുകൊണ്ട് പണം വരുമ്പോഴും സുഖം വരുമ്പോഴും അതുപോലെയുള്ള നമുക്ക് നല്ല ജോലി കിട്ടുമ്പോഴും ഒക്കെ ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് പറയുകയും എന്റെ രോഗങ്ങളും എന്റെ പ്രയാസങ്ങളും ഭാരങ്ങളും ദൈവത്തിനെ കൈവിട്ടുകയും കൈവിടുകയും ചെയ്യുന്നതല്ല ആധ്യാത്മിക ദർശനം. എന്ത് വന്നാലും എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ആനന്ദമുണ്ട് എന്നുള്ള ബോധ്യം, ആ ബോധ്യം വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം എന്നുള്ളതാണ്. അല്ലെ, നമ്മുടെ ഉള്ളിൽ അത് നിറയണം. ആ ഉള്ളിൽ നിറയുന്ന ആ ഒരു നിറവ്, അതാണ് വിശുദ്ധ കുർബാനയെ കഴിയുമ്പോൾ നമ്മൾ ആരാധിച്ചു കഴിയുമ്പോഴത്തേക്കും, ഈ പ്രാർത്ഥന കഴിയുമ്പോഴാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് തോന്നേണ്ടത് എന്താണ്? ഒരു സന്തോഷം, ഒരു ആനന്ദം. ആ സന്തോഷത്തിന്റെ എനർജി എന്ന് പറഞ്ഞാൽ അതിശക്തമാണ്. ആ എനർജിയിൽ നിന്നാണ് മനസ്സിന് സൗഖ്യം കിട്ടുന്നത്. ആ മനസ്സിൽ നിന്നുള്ള ട്രാൻസ്മിഷൻ ഓഫ് എനർജിയാണ് നമ്മുടെ ബോഡിയിലേക്ക് വ്യാപരിക്കുന്നത്. അങ്ങനെയാണ് ബോഡിക്ക് സൗഖ്യം, ദേഹസൗഖ്യം കിട്ടുന്നത്. അല്ല, ദേഹസൗഖ്യം പുറത്തുനിന്ന് വരുന്ന അല്ല സത്യത്തിൽ, നമ്മുടെ ഉള്ളിൽ നിറയുന്ന പരിശുദ്ധാത്മാവിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലാണ് ഈ സൗഖ്യം ഇരിക്കുന്നത്. ഞാനിത് പറഞ്ഞുകൊണ്ടതിന്റെ കാര്യം, ഈ എട്ട് നോയമ്പിന്റെ അവസ്ഥയിൽ ഈ ആനന്ദവും ആനന്ദവുമായിട്ട് ബന്ധപ്പെട്ട വലിയ കാര്യം മാതാവിന് കിട്ടിയിട്ടുണ്ട്. ദൈവമാതാവ് എന്ന് പറയുന്ന ശ്രേഷ്ഠയായ ഈ വ്യക്തിത്വം, ദൈവമാതാവ് ആകുവാൻ കാര്യം അവൾ ദൈവത്തെ പ്രസവിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം. അവളെ വിളിക്കുന്നത് ദൈവവാഹിനി എന്നാണ്. അവളെ വിളിക്കുന്ന പേര് ദൈവവാഹിനി, ദൈവത്തെ വഹിച്ചവൾ എന്നാണ്. അതിന് പ്രത്യേക ഒരു ഗ്രീക്ക് വാക്കും സഭാവികാസന്മാർ കൊടുക്കുന്നുണ്ട്. ആ വാക്ക് തയോടോക്കോസ് എന്നാണ്. എനിക്ക് അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. ഗ്രീക്ക് വാക്കാണ് തയോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ദൈവം എന്നാണ്. ടോക്കോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ക്യാരി എന്നാണ്. അപ്പോൾ ദൈവത്തെ വഹിച്ചവർ, നമുക്കൊരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നമ്മൾ ദൈവവാഹകരല്ലേ? എന്റെ അടുത്ത ആളുകളുടെ പ്രശ്നം ചോദിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ്, ദൈവാഹരല്ലേ? നമ്മളും ദൈവാഹര് തന്നെയാണ്, ഒരു സംശയം വേണ്ട. പക്ഷേ ഈ തിയോടോക്കോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക് മാതാവിന് മാത്രം ആട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വാക്കാണ്. മാതാവിന് മാത്രം, അതേസമയം നമ്മളെ ആട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഗ്രീക്ക് വാക്കുണ്ട്. അതായത് നമ്മൾ ദൈവത്തെ വഹിക്കുന്നവരാണ്, നമ്മൾ ദൈവവാഹകർ തന്നെയാണ്. വി ആർ ഷാഡോസ് ഓഫ് ഗോഡ് ഓൾമൈറ്റി, ബട്ട് വി വിൽ നെവർ ബി അഡ്രസ്ഡ് ആസ് തിയോടോക്കോസ്, ബട്ട് വി വിൽ ബി അഡ്രസ്ഡ് ഓൺലി ആസ് തിയോഫോറോസ് എന്ന് പറഞ്ഞാലും ദൈവവാഹകരം എന്ന അർത്ഥം. ദൈവസ് മീൻസ് ഗോഡ്, ഫോറോസ് മീൻസ് ഷാഡി, ഗ്രീക്കിൽ അങ്ങനെയാണ് അതിന്റെ അർത്ഥം. പക്ഷേ ഈ തിയോടോക്കോസ് എന്നുള്ള വാക്ക് ദൈവമാതാവിന് തന്നെ കൊടുത്തിരിക്കുന്നതിന്റെ ഒരു കാരണം, ഷി കുഡ് ക്യാരി ദ ഓൾമൈറ്റി ഗോഡ് ഇൻ ഹെർ വൂംബ് ബോത്ത് ഇൻ സ്പിരിറ്റ് ആൻഡ് ഫ്ലഷ്. അങ്ങനത്തെ ഡിഫറൻസ് നമുക്ക് അഭാവ്യം കിട്ടത്തില്ല. നമുക്ക് ദൈവത്തെ ആത്മാവിൽ വഹിക്കാനേ പറ്റത്തുള്ളൂ. ഇപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ആനന്ദത്താൽ നിറയുന്നു, അല്ല, പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആനന്ദം വരുന്നു. അപ്പൊ ആ ആ നിറവുണ്ടല്ലോ, ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മൾ വഹിക്കുന്നതുകൊണ്ടാണ് ആ ആനന്ദം നമ്മുടെ ഉള്ളിൽ വരുന്നത്. പക്ഷേ വി ക്യാൻ ക്യാരി ഗോഡ് ഓൺലി ഇൻ സ്പിരിറ്റ് നോട്ട് ഇൻ ഫ്ലഷ്. ദാറ്റ് ഡൺ ഫോർ വൺ ഫോർ ഓൾ. ആ ദൈവമാതായാലും ഒരു പ്രിയ ദൈവം തിരഞ്ഞെടുത്തു, ആ പ്രിയരത്നത്തെ അതുകൊണ്ട് ഒരു വലിയ ശ്രേഷ്ഠ പദവി കൊടുത്ത് നമ്മൾ മാനിക്കുന്നുണ്ട്. അത് ഒരു വിശേഷണമാണ് ഈ പറഞ്ഞത്. രണ്ടാമതൊരു മാതാവിന് പരിശുദ്ധ സഭ കൊടുത്തിരിക്കുന്ന ഒരു മറ്റൊരു വിശേഷണമാണ്. നമ്മൾ പല പാട്ടുകളിലും പാടും. അപ്പോൾ ഞായറാഴ്ച നമസ്കാരത്തിൽ, അതായത് പ്രഭാതവും മൂന്നാം മണി കഴിഞ്ഞുള്ള ഉച്ചയുടെ നമസ്കാരത്തിൽ നമ്മൾ പാടുന്ന പാട്ടാണ് മോശ ചന്ദ്രശോര പേടകലസ്നാഥ മറിയാമേ സ്വർമ്മ എന്നുള്ള പാട്ട്. അപ്പോ അത് അല്ലാതെ നമ്മൾ വേറെ പല ഗീതങ്ങളിലും ഈ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ട് പാടാറുണ്ട്. അതായത് മാതൃവിശുദ്ധ സ്മൃതി സംബന്ധം നൽകുന്നതാണെന്നുള്ള പാട്ടിൽ ഭാഗ്യവതി മറിയാമേ നിഴലായി മോശ വണ്ണിയ വ്യക്തിയതാൽ നീ ചിത്രീകൃതയായി ഗൂഢാർത്ഥത്തിൽ നമ്മൾ പാടാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞോണ്ട് വന്നത്, രണ്ടാമതായിട്ട് മാതാവിനെ വളരെ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ടിപ്പോളജിയാണ് മാതാവിനെ രാജ്യത്തിന്റെ അകത്തോട് ഉപമിച്ചിട്ടിരിക്കുന്നു എന്നുള്ളത്. ഇത് ടിപ്പോളജിക്കൽ എക്സാമ്പിൾ ആണ്. ടിപ്പോളജിക്കൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് അറിയാം. ടൈപ്പ് എന്നുള്ള വാക്കിനാണ് ടിപ്പോളജി എന്ന് വന്നിരിക്കുന്നത്. അതായത് പഴയ നിയമത്തിലെ ഒരു ടൈപ്പ് എടുത്തിട്ട് പുതിയ നിയമത്തിലെ ഒരു കഥാപാത്രവുമായിട്ട് ആ ടൈപ്പിനെ കണക്ട് ചെയ്യാം. അതിനെയാണ് ടിപ്പോളജി എന്ന് പറയുന്നത്. അതിനാൽ ടിപ്പോളജിക്കൽ ഇന്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്. അതേസമയം അലഗോറിക്കൽ ഇന്റർപ്രിറ്റേഷൻസും ഉണ്ട് അതുപോലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പാമ്പാക്കട പുസ്തകത്തിൽ മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് അത് പുസ്തകത്തിൽ അത്രയൊന്നും എഴുതിയിട്ടില്ല. അപ്പൊ ആളുകൾക്ക് ലിമിറ്റേഷൻ ഉള്ളുണ്ട്. മാതാവിനെ പറ്റി ലക്ഷക്കണക്കിന് വരികൾ ഇങ്ങനെ എഴുതിയിട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് എഴുത്തുള്ളൂ. അതുപോലെയാണ് അബ്രഹാമിന്റെ ബോഗസ് ആയി. അബ്രഹാമിന്റെ ബോഗസ എന്ന് പറയുന്ന കുറച്ച് അല്ലെ കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇഷ്ടംപോലെ സ്റ്റാൻസ് ശ്രദ്ധ എഴുതിയിട്ടുണ്ട്. അതിലെ ഉദാഹരണമായിട്ട് പാമ്പാക്കട നമസ്കാരത്തിലെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, മാതാവിന്റെ മധ്യസ്ഥാർത്ഥനയിൽ ദാവീദിന്റെ ഗോപുരം, കടിയുടെ ഗോപുരം, സ്വർണ്ണ ഭവനം, പിന്നെ സാക്ഷ്യത്തിന്റെ വെട്ടത്, മാലാഖമാരുടെ രാജ്ഞി, ഗ്രാസന്മാരുടെ രാജ്ഞി, സഹദേന്മാരുടെ രാജ്ഞി, മോദിയന്മാരുടെ രാജ്ഞി, ഇങ്ങനെ 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 നീണ്ടു നീണ്ടി പട്ടിക പോവും. ഇതിനെയാണ് അത് ആ മാതാവിനോടുള്ള ഭക്തിയിൽ, സ്നേഹത്തിൽ ഗ്രാസന്മാര് അലഗോറിക്കലായിട്ട് എഴുതിയിട്ടുള്ള ഒരുപാട് വിശേഷണങ്ങളാണത്. അലഗോറിക്കലായിട്ട് അതേസമയം വളരെ ടിപ്പോളജിക്കലായിട്ട് തിയോളജിക്കൽ ഡെപ്ത് കൊടുത്തുകൊണ്ടിട്ടുള്ള രണ്ടു മൂന്ന് വിശേഷണങ്ങളാണ് നമ്മളിവിടെ ധ്യാനാത്മകമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്ന് ഞാൻ ടിപ്പോളജി ഒരു തിയോട്ടോക്കസ് പറഞ്ഞു. രണ്ടാമത് മാതാവ് സാക്ഷ്യത്തിന്റെ പത്തോടുകൂടി ഭൂമിക്കപ്പെട്ടിരിക്കുന്ന ആളാണ്. അപ്പൊ ഈ ഓരോ പോയിട്ട് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കോണം, ഇത് നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്നവരെ, ഇത് മാതാവിനെ വേറൊരു സ്ഥാനത്തങ്ങോട്ടും ഇതെല്ലാം മാതാവിനുള്ളതാന്ന് പറഞ്ഞു വിടരുത്. ഇപ്പൊ തിയോട്ടോക്കോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവവാഹകരാണെന്നുള്ള ബോധ്യമാണ്. അതാണ് അതിനകത്തെ പ്രധാന പോയിന്റ്. മാതാവ് ദൈവവാഹകയായിരുന്നു, അവൾ അതിനെ വൃത്തിയായി അവളുടെ ജീവിതത്തിൽ അത് പൂർത്തീകരിച്ചു. അതുപോലെ നമ്മളും ദൈവവാഹകരായി ആ ബോധ്യത്തോടുകൂടി ജീവിക്കാൻ നമ്മൾ ബാധ്യതയുള്ളവരാണെന്നുള്ളതാണ് നമ്മൾ അതിനകത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റിൽ വരുന്നത് മാതാവ് സാക്ഷ്യത്തിന്റെ പെട്ടകത്തോട് മുമ്പേക്ക് പിടിച്ചിരിക്കുന്നത്. എന്താണ് സാക്ഷ്യത്തിന്റെ പെട്ടകം? എവിടെയാണത് പറയുന്നത്? പുറപ്പാട് പുസ്തകത്തിലുണ്ട്, പിന്നെ പുസ്തകത്തിലൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഈ സാക്ഷ്യത്തിന്റെ പെട്ടകം? മോശ ഉണ്ടാക്കിയ ഒരു പെട്ടകമാണിത് അല്ലെ. രണ്ടര മുഴം നീളം, രണ്ടര മുഴം വീതി, ഉയരം, അതിനൊരു അടപ്പ്, അടപ്പിന് മേളിൽ കൃപാസനം, കൊന്നം കൊണ്ടുള്ള അതിന്റെ നീളം വീതി വ്യാപ്തി എല്ലാം വളരെ വൃത്തിയായിട്ട് കൃത്യമായിട്ട് മോശയ്ക്ക് ദൈവം കൽപ്പിച്ചതനുസരിച്ച് മോശ അത് ഉണ്ടാക്കിയിട്ടുണ്ടാണ്. സാക്ഷ്യത്തിന്റെ പെട്ടകം എന്ന് പറയുന്ന ഈ പെട്ടക കതിരമരം കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ പെട്ടകത്തോട് മാതാവിന് ഉപയോഗിച്ചിട്ടുണ്ട് ദാസന്മാര്. അതെങ്ങനെയാണ്? മാതാവിന് എങ്ങനെയാണ് മോശ ദൃഷ്ടാന്തം? മോശ ഉണ്ടാക്കിയ പേട ദൃഷ്ടാന്തമായിരിക്കുന്നു. മറിയാമേ പ്ലോമോ പരിശുദ്ധ മാതാവിനെ നിനക്ക് സമാധാനം. അതായത് മോശ ഉണ്ടാക്കിയ ഒരു പെട്ടകത്തോട് മാതാവെ നീ ഉപമിക്കപ്പെട്ടിരിക്കുന്നു, നിനക്ക് സമാധാനം എന്നാണ് ആ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. ഈ പെട്ടകം എങ്ങനെയാണ് മാതാവുമായിട്ട് ഉപമിക്കപ്പെട്ടിരിക്കുന്നത്? അതിന് വളരെ സിമ്പിളായിട്ടൊരു കാര്യമുള്ളൂ. അതിനകത്ത് പെട്ടകത്തിനകത്ത് എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം മാത്രം അറിഞ്ഞാൽ മതി. പെട്ടകത്തിനകത്ത് എന്തൊക്കെയാണ് വെച്ചിരുന്നത്? ഒന്ന്, നമ്മൾ പാടാറില്ലേ, മന്ന നിക്ഷേപിത ജപ്പും മുളപ്പൂണ്ടോ അഹ്റോൻ വടിയും ഉൾക്കൊണ്ടൊരു നിയമപ്പെട്ടി, നമ്മൾ പാടാറുണ്ട് അല്ലെ. അപ്പോ പെട്ടകത്തിനകത്തിരുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മന്ന. മന്ന എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം നമുക്കറിയാലോ, മാനു ഇതെന്ത് എന്ന് ജനം ചോദിച്ച് ഈ സാധനം മുകളിൽ നിന്ന് താഴെ വീണപ്പോൾ ഇതെന്താകുന്നു എന്ന് ചോദിച്ച മാനു എന്നുള്ള ഒരു സുറിയാനി വാക്കിൽ നിന്നാണ്, അല്ലെങ്കിൽ അറമ്യ വാക്കിൽ നിന്നാണ്. സുറിയാന്റെ അറബിയിലോ ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കണം. അവിടെ മാന ആ എൻഡിങ് ഉണ്ട്, ഊ എൻഡിങ് ഒക്കെ ഉണ്ട്. അപ്പോ അവിടെ മാന എന്നായിരിക്കണം പറഞ്ഞു. ആലഹ എന്ന് പറയുന്നുണ്ട് ചില വെസ്റ്റേൺ സ്ത്രീക്ക് ലാലോ ഹോ എന്ന് പറയും, ഈസ്റ്റേൺ സ്ത്രീക്ക് ലാലഹ എന്ന് പറയും. എന്ന് പറയുന്ന പോലെ ഇത് മാന സുറിയാനി, വെസ്റ്റേൺ സുറിയാനി മാനു, മാനുഷ്മോ വാട്ട് ഇസ് യുവർ നെയിം എന്ന് പറയുന്ന പോലെ ഇതെന്ത് മാനു എന്നാണ് അവർ ചോദിച്ചത്. മാന അങ്ങനെയാണ് അതിന് മന്ന എന്ന് പേരിട്ടത്. ഈ മന്ന ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അല്ലെ. മന്നയുടെ മന്ന വീണപ്പോഴേ ദൈവം തമ്പുരാൻ ഇസ്രായേൽ ജനത്തിന് കൽപ്പന കൊടുത്തിരുന്നു, നിങ്ങൾ ഇത് ആരും എടുത്ത് ഒളിച്ചു മാറ്റിയെന്ന് വയ്ക്കരുത്, നാളത്തെ സ്വപ്നം നിന്ന് വയ്ക്കരുത്. ഇപ്പം പ്രളയത്തിലൊക്കെ കേരളത്തിലൊക്കെ ചോദിച്ചാല് അറിയാൻ പറ്റും, നമ്മൾ സ്വരൂപിച്ച് വയ്ക്കും പിറ്റേന്നത്തേക്ക് അല്ലെ. പക്ഷെ അത്രയും ക്ഷാമയും വശത്തും ഒക്കെ ഉണ്ടായിട്ടും മോശ അവരോട് പ്രത്യേകം പറഞ്ഞിരുന്നു. എന്ത് പറഞ്ഞു? ഇത് സൂക്ഷിച്ചു വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാല് അത് പിന്നെ ചീഞ്ഞു പോവും, അല്ലെങ്കിൽ അത് അഴുകിപ്പോവും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിറ്റേന്നത്തേക്ക് വയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്നാൽ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ ഇപ്രകാരം യഹോവ കൽപ്പിക്കുന്നുണ്ട്. മോശ അഹറോനോട് പറയാണ്, 16-ാം അധ്യായം പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ അഹറോനോട് മോശ ഒരു പാത്രം എടുത്ത് അതിലൊരു ഇടങ്ങഴി മണ്ണായിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുമ്പാകെ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ അഹറോനോട് മോശ പറയാണ് ഒരു പാത്രം എടുത്ത് അതിലൊരു ഇടങ്ങഴി മണ്ണായിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുമ്പാകെ വെച്ചുള്ള. അപ്പൊ യഹോവയുടെ മുമ്പാകെ വെക്കുന്ന ഒരു പെട്ടകമായി സാക്ഷ്യപ്പെട്ടോ. അതിനകത്തിരുന്ന സാധനമാണ് മന്ന. അതിനകത്തിരുന്ന മറ്റൊരു സാധനമാണ്. അപ്പോ ഒന്നാമത്തെ സാധനം മന്ന, മനസ്സിൽ നിന്ന് പോകരുത്. രണ്ടാമത്തെ സാധനമാണ് കൽപ്പനകൾ എഴുതിയ കൽപ്പനകൾ അല്ലെ. അപ്പോ ഒരു കൂട്ടം മന്ന, പിന്നെ കൽപ്പനകൾ എഴുതിയ കൽപ്പനകൾ. മൂന്നാമത്തെ സംഗതിയാണ് അഹറോന്റെ തടസ്സപടി. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിൽ അതെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനെപ്പറ്റി വിശദീകരിക്കാനുള്ള സമയം നോക്കില്ല. അപ്പൊ ഈ മൂന്ന് കൂട്ടം കാര്യങ്ങളാണ് എന്തിൽ ഇരുന്നത്? പെട്ടകത്തിനകത്തിരുന്നത്. അതുകൊണ്ട് മാതാവുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ മന്ന എന്ന് പറയുന്ന സാധനം അഹ്റോന്റെ തളർത്തപടി, കൽപ്പനകൾ എഴുതിയ കൽപ്പനകൾ, ഇവ മൂന്നും എന്തിൻ്റെയൊക്കെയോ ദൃഷ്ടാന്തങ്ങളായിരുന്നു. എന്തിൻ്റെയൊക്കെയോ അല്ല, ഒന്നിൻ്റെ ദൃഷ്ടാന്തങ്ങളായിരുന്നു. അത് ആയത് എന്തിൻ്റെയാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കുക. അതാണ് എന്നത് പ്രധാന പോയിന്റ്. മന്ന എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിച്ചിരുന്നു? പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കനാനിലേക്കുള്ള യാത്രാമധ്യയെ ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ ഇരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് അവർക്ക് വിശപ്പെടുക്കാൻ വേണ്ടി ഒഴിച്ചുവിട്ട അപ്പമാണ് മന്ന. സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്, കർത്താവ് പറയുന്നത് വിചാരിച്ചിരിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നമുക്ക് തന്നെ വ്യാഖ്യാനിക്കാൻ പറ്റും. ഞാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. അപ്പൊ സ്വർഗീയമായുള്ള കനാൻ യാത്രയിലേക്കുള്ള ആ യാത്രാമധ്യെ ക്ഷീണിച്ചു പോകാതെ ഉള്ള ആത്മീയ ഭക്ഷണമായി തന്നെത്താൻ ഇറങ്ങി വന്ന ദൈവപുത്രനെ സൂചിപ്പിക്കുന്നതായിരുന്നു പഴയ നിയമത്തിൽ ഈ പിന്നെ സാക്ഷ്യപട്ടത്തിനകത്ത് മോശ സൂക്ഷിപ്പാൻ വെച്ചിരുന്ന മന്ന. മന്ന എന്തിനെ സൂചിപ്പിച്ചു? കർത്താവായി യേശുക്രിസ്തുവിനെ ദൃഷ്ടാന്തപ്പെടുത്തി. അഹ്റോന്റെ തളർച്ചവടി അടുത്ത സാധനം അതിനകത്തിരുന്നു. അഹ്റോന്റെ തളർച്ചവടി എന്താണ്? അതിന്റെ ചരിത്രം പറയാൻ പോയാൽ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് നീങ്ങി. അത് വേറൊരു വിഷയമാണ്. കറക്റ്റ് പൗരോഹിത്യമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ ഒരു ഒന്നര മണിക്കൂർ സംസാരിക്കുന്ന ഒരു വിഷയം. തൽക്കാലം ഇത്രയും മാത്രം മനസ്സിലാക്കുക. കർത്താവിന്റെ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള നിത്യ പൗരോഹിത്യത്തിന്റെ സൂചനയായിരുന്നു അഹ്റോന്റെ പൗരോഹിത്യം, അഹ്റോന്റെ പൗരോഹിത്യം. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? പഠിച്ചവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് പെട്ടെന്ന് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. കർത്താവിന്റെ നിത്യ പൗരോഹിത്യമായ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിന്റെ സൂചനയായിരുന്നു അഹ്റോന്റെ പൗരോഹിത്യം. അഹ്റോന്റെ പൗരോഹിത്യം സൂചനയായതുകൊണ്ട് ഇതെല്ലാം നീക്കപ്പെടേണ്ടതാണ്. നിത്യപൗരോഹിത്യം തിരിച്ചു തരുന്നവരെ. അപ്പോൾ ഈ അഹ്റോന്റെ തളർച്ചവടി കർത്താവിന്റെ പൗരോഹിത്യത്തെ അല്ലെങ്കിൽ കർത്താവിനെ സൂചിപ്പിച്ചിരുന്നതാണ്. മന്ന കർത്താവിനെ സൂചിപ്പിച്ചിരുന്നതാണ്. ഇനി ഉണ്ടായിരുന്ന സംഗതിയാണ് എന്താണ്? കൽപ്പനകൾ എഴുതി കൽപ്പനകൾ. അതിനകത്ത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. കൽപ്പനകൾ എഴുതിയ കൽപ്പലകകൾ സൂചന അല്ല. സൂചനയായിട്ട് അതിനെ കാണാൻ നമുക്ക് സാധ്യമല്ല. കാരണം എന്താ? കൽപ്പനകൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വായിൽ നിന്നുള്ള വചനമാണ്, ദൈവവചനമാണ്. അല്ലേ? ഇപ്പൊ യോഹന്നാൻ സുവിശേഷം ഒന്നാം വാക്യം എന്താണ്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകല മുഖാന്തര ഉളവായി, ഉളവായതിനെ കൂടാതെ ഉളവായതല്ല എന്ന് പറയുന്ന ആ ഭാഗങ്ങളെല്ലാം കഴിയും പറയുമ്പോൾ ആ വചനം ജഡമായി തീർന്നു എന്നാണ് പറയുന്നത്. അല്ലെ? ആ വചനം ജഡമായി തീർന്നു. അപ്പോൾ ഇതൊരു സൂചനയല്ല, വചനം തന്നെ ജഡമായി തീർന്നു. അപ്പൊ കൽപ്പനയാകുന്ന കൽപ്പലകൾ കർത്താവിനെ തന്നെ അതിന്റെ പൊരുളായിട്ട് തന്നെ അതിനകത്തുണ്ട്. അല്ലെ? അപ്പൊ ഈ മൂന്ന് കൂട്ടം കാര്യങ്ങളാണ്, അതായത് മന്ന, അഹ്റോന്റെ തളർച്ചവടി, കൽപ്പനകളുടെ കൽപ്പ, ഈ മൂന്ന് കൂട്ടം കാര്യങ്ങൾ വെച്ചിരുന്നത് ഈ സാക്ഷിപത്രത്തിന്റെ അകത്താണ്. അതുകൊണ്ട് മാതാവ് സാക്ഷിപത്രത്തോട് എങ്ങനെ ഓമിക്കപ്പെടുന്നത് ഈ മൂന്ന് കൂട്ടം കാര്യങ്ങൾ അടങ്ങിയ സൂചനകൾ പെട്ടകത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് ഇതിന്റെ പൊരുളായ, ഇതിന്റെ സത്യമായ മശിഹാതമ്പുരാൻ ദൈവപുത്രൻ ജഡമെടുത്തവൻ ഈ മാതാവിന്റെ ഉദരത്തിന്റെ ഉള്ളിൽ വന്നിരുന്നതിനാൽ മാതാവ് ആരായി? മാതാവ് സാക്ഷ്യപ്പെട്ടകത്തിന്റെ ഉപമയായിട്ട് ചിത്രീകരിക്കപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കുള്ള സന്ദേശം ഇവിടെ ഈ മാതാവ് ഉദരത്തിൽ വഹിച്ച കർത്താവായ യേശു ക്രിസ്തു എന്ന സത്യസ്വരൂപമായതിന്റെ ഫീച്ചേഴ്സായ ഇമേജ് ആൻഡ് ലൈക്നെസ് ആയ എന്തൊക്കെ? അവന്റെ ശരീരരക്തങ്ങൾ, അവന്റെ പൗരോഹിത്യം, അവന്റെ വചനം, ഇത് മൂന്നും നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളെല്ലാം മാമോദീസായി പൗരോഹിത്യ വർഗത്തിൽ ചേർക്കപ്പെട്ടവരാണ്. കർത്താവിന്റെ തിരുശരീരങ്ങൾ നമ്മുടെ അവയവങ്ങളിൽ മറിഞ്ഞിരിക്കുന്നുവല്ലോ. അല്ലെ? കർത്താവിലെ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിക്കാറില്ല. എന്ത് മനോഹരമായ പ്രാർത്ഥനയാണ്! നിന്റെ തിരുശരീര കർത്താവ് ഞങ്ങളുടെ വിശ്വാസികളായ കുഴിയിൽ നിന്നും നീ ഉച്ചരിക്കുമ്പോൾ എന്നുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ കല്ലറയിൽ, ഞാൻ സബ്ജക്ട് വിട്ടു പോകല്ല, പെട്ടെന്ന് ആശയം വരുന്ന പറയാം, കല്ലറയിൽ മെഴുതിരിയെത്തിക്കുന്ന കാര്യം എന്നറിയാമോ? നമ്മൾ വെറുതെ ഒരു ആത്മാവിനെ അവിടെ കൊണ്ട് ഓർത്തോട്ട് ചുമ്മാ മെഴുതിരി എത്തിക്കുമല്ല. ഒരു കല്ലറയിൽ നമ്മൾ എന്തുകൊണ്ടാണ് മെഴുകി കത്തിക്കുന്നത്? മെഴുകി കത്തിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ആ ശരീര നമ്മുടെ ശരീരം അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ശരീരം ഒരു മണ്ണിൽ പൂഴ്ത്തപ്പെടുമ്പോൾ ആ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന കർത്താവിന്റെ തിരുശേഷങ്ങളുടെ സാധ്യത അവിടെ ഉള്ളതുകൊണ്ട് അവിടവും കൂടെ വിശുദ്ധമാണ്. അതുകൊണ്ടാണ് എഴുതി എത്തിക്കുന്നത്. അതുകൊണ്ടാണ് കക്ഷയിലാത്ത ആക്കുന്നത്. അവിടെ വാങ്ങിപ്പോയർ പൂഴിയിൽ നിന്നും അവിടെ ഉച്ചരിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടാ? നിന്റെ തിരുശേഷങ്ങൾ അവരുടെ അവയവങ്ങളിൽ മറഞ്ഞിരിക്കുന്നുവല്ലോ. ആ മറഞ്ഞിരിക്കുന്ന അവയവങ്ങളെ കുഴിച്ചിരുന്ന സ്ഥലവും അതിന്റെ പവിത്രതയുള്ള ഒരു ഒരു ബോധ്യത്തോടുകൂടിയാണ് നമ്മൾ കല്ലറയിൽ എഴുതി എത്തിക്കുന്നത്. ഞാൻ പറഞ്ഞു ഒന്ന് കത്തിച്ചു കിട്ടുകയും ചെയ്യണം. അപ്പോ ഈ നമ്മുടെ ഉള്ളിൽ ഈ ഈ കർത്താവിന്റെ ശരീരത്തിനങ്ങൾ മറിഞ്ഞിരിക്കും. ആ ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതുപോലെ കർത്താവിന്റെ പൗരോഹിത്യം, നിത്യമായ മൽക്കി സദേശിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം, ആ വർഗത്തിലുള്ളവരാണ് നമ്മൾ. അതുപോലെ തന്നെ ദൈവവചനം, ഇതെല്ലാം വഹിക്കുന്നവരാണ് നമ്മളും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എന്റെ മാതാവിന്റെ സ്ഥാനം നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട്. അറിയാം എങ്ങനെയാണ് മാതാവും ഒരു വ്യക്തിത്വത്തിന് സഭ മാതാവിനെ ബഹുമാനിക്കുന്നെങ്കിലും അതേ ബഹുമാനം ഈ കർത്താവ് വിശ്വസിക്കുന്ന എല്ലാവർക്കും കർത്താവ് കൊടുത്തിട്ടുണ്ട്. എന്താ കാര്യം അറിയാം? ദൈവം തമ്പുരാൻ തന്നെ ദൈവപുത്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒരിക്കൽ കർത്താവ് ഒരു സുനദോഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ പ്രസംഗം നീണ്ടുപോയതുകൊണ്ടായിരിക്കും. നിങ്ങൾ ഇത് നീണ്ടുപോകുന്നേ പറയാൻ എനിക്ക് അറിയില്ല. സമയം സ്വന്തം നിർത്തിയത് കുറച്ചുപേര് എനിക്ക് പറഞ്ഞു എന്റെ അപ്പനമ്മയും എന്നെ പുറത്ത് നിന്ന് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ തമ്പുരാൻ എന്നാ മറുപടി പറഞ്ഞു. തമ്പുരാൻ പറയുകയാണ്, എന്റെ മാതാവാര് എന്റെ സഹോദരന്മാരുമാര് എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് അടുത്ത വാചകമാണ്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനാരോ അവനാകുന്നു എന്റെ സഹോദരനും എന്റെ സഹോദരിയും എന്റെ മാതാവും. അപ്പം കർത്താവിന്റെ അമ്മയാകാനുള്ള ഭാഗ്യവും കർത്താവിന്റെ സഹോദരനാകാനുള്ള ഭാഗ്യവും കർത്താവിന്റെ സഹോദരി ആകാനുള്ള ഭാഗ്യവും എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. പ്രൊവൈഡഡ് യു ക്യാരി വെറുതെ അങ്ങ് വഹിക്കാൻ മതി. പക്ഷെ വായിക്കുന്നതിന് അതിന്റേതായ വിശുദ്ധമായ പാത്രങ്ങളായിട്ട് നമ്മൾ വായിച്ചിരിക്കേണ്ടതുണ്ട്. അതിനെ സഹായിക്കുന്നതാണ് നോയമ്പ് അനുഷ്ഠാനങ്ങൾ. എട്ടാം നോയമ്പ് എന്ന് പറയുന്നത് ഒരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഒരു ആഘോഷം എന്ന് പറയുന്നത് സ്പിരിച്വൽ ആഘോഷമാണ്. രാജാക്കന്മാർ എങ്ങനെ ആത്മീയ ആനന്ദത്തിൽ കൊണ്ടാടിയോ അതാണ് ആഘോഷം. കാരണം നോയമ്പെന്ന് അതിനെ വിളിക്കാൻ ഞാൻ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞു പറയുന്നത്, കാരണം എട്ട് ദിവസം നമ്മൾ വിശുദ്ധ കുർബാന ചൊല്ലുന്നുണ്ട്. വിശുദ്ധ കുർബാന ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഉപവസിക്കരുതല്ലോ, ഉപവസിക്കാൻ പാടില്ലല്ലോ. കാരണം മണവാളം കൂടെ ഉള്ളപ്പോൾ നമുക്ക് അറിവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോ ഉപവാസത്തോടുകൂടി അനുഷ്ഠിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് നോയമ്പ്. ഉപവാസം ഇല്ലാത്തപ്പോൾ അതിനെ ഒരു ആത്മീയ ആനന്ദത്തിന്റെ ഒരു 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 എന്താ പറയുന്നത് ഒരു എന്തുവാ വാക്കിന് കേറിട്ടില്ല, അതിന്റെ ഒരു ചടങ്ങെന്നുള്ളത് ശരിയാക്കില്ലല്ലോ. ആത്മീയ ആനന്ദത്തിന്റെ ഒരു ഒരു ക്രമീകരണം എന്ന് നമ്മളതിനെ ഉൾക്കൊണ്ടാൻ പാടില്ല. ഇവിടെയാണ് മാതാവിനെ കുറിച്ചുള്ള രണ്ടു മൂന്ന് തിയോട്ടോക്കോസ് പറഞ്ഞു, സാക്ഷ്യത്തിന്റെ പെട്ടകം പറഞ്ഞു. ഒരു കാര്യം കൂടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർത്തിട്ട് അവസാനിപ്പിക്കാം. മാതാവിന് സഭ കൊടുത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷണമാണ് പരിശുദ്ധ മാതാവെ ഈ റൂഹായുടെ ശോഷത്തെയാകുന്നു എന്നുള്ളത്. അതും നമ്മൾ ഈ നമസ്കാരങ്ങളിലൊക്കെ പിതാക്കന്മാരെ വിചാരിച്ചിട്ടുണ്ട്. എന്താണ് ഈ മോശമെന്നുള്ള പാട്ടിൽ തന്നെയുണ്ട് അല്ലേ? മോശമെച്ചോരാ പേടാദൃഷ്ടാന്തം അറിയാം എസ്ലോമോ ജീവജലത്തിൻ മുറിയാം റൂഹാ തൻ ശോഷോ എന്നാണ് പ്രാർത്ഥന പിതാക്കന്മാർ വിചാരിച്ചിരിക്കുന്നത്. എന്താണ് റൂഹാ ശോഷപ്പാസ്ലോ എന്ന് പറഞ്ഞ അർത്ഥം? പരിശുദ്ധ മാതാവിന് ഈ റൂഹായുടെ ശോഷത്തെയാകുന്നു പോലും. എന്താണ് അതിന്റെ അർത്ഥം? റൂഹ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. റൂഹ എന്നുള്ള വാക്കിന്റെ അർത്ഥം കാറ്റെന്നാണ്. പക്ഷെ റൂഹ എന്നുള്ള വാക്ക് നമ്മൾ അതിനെ സിംബലൈസ് ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധ റൂഹ എന്നാണ് പറയുന്നത് അല്ലേ? കാറ്റ് ഇഷ്ടമുള്ളത് ഇടത്തേക്ക് ഊതുന്നു, പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ളവർക്കെല്ലാം പോകും. അപ്പോ ഈ റൂഹായുടെ ശോഷപ്പ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ശോഷപ്പ എന്നുള്ള വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം സംഗതി എന്താണെന്ന്. എനിക്ക് എന്റെ വിശ്വാസം അങ്ങനെയാണ്. ശോഷപ്പ എന്നുള്ള വാക്കിന്റെ ലിറ്ററൽ മീനിങ് ചൗവൽ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനൊരു സേക്രട്ട്നെസ് ഉണ്ട്. കാരണം നമ്മൾ ആരാധനയിൽ പരിശുദ്ധ ബലിപീഠത്തിൽ നമ്മൾ നോക്കുമ്പോൾ ക്രോണോസിൽ തിരുശരീരത്വങ്ങൾ മൂടി വെച്ചിരിക്കുന്ന ആ വെളുത്ത തുണിക്കാണ് ശോശപ്പ എന്ന് പറയുന്നത്. അവനെയാണ് ശോശപ്പ എന്ന് പറയുന്നത്. നമ്മള് തുടങ്ങുമ്പോ പറഞ്ഞായിരുന്നു നമുക്ക് ഓക്കെ വിശുദ്ധ കുർബാന അങ്ങോട്ട് തുടങ്ങുമ്പോൾ നമുക്കറിയാം പട്ടക്കാരൻ കർത്താവിന്റെ ജനനത്തെ സൂചിപ്പിക്കുന്ന മുത്തുന്ന സമയത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്ന ആ തിരിച്ചിരുത്തൻ ഹോളി മിസ്ട്രീസ് എന്ന് പറയുന്നതിനെ മൂടി വെച്ചിരിക്കുന്ന വെള്ളത്തിനേക്കാണ് എന്ന് പറയുന്നത് ശോശപ്പ എന്ന് പറയുന്നത്. ഈ ശോശപ്പ അല്ലെങ്കിൽ ഈ റൂഹായുടെ ശോശപ്പ എന്നാണ് മാതാവിനെ വിളിക്കുന്നതെങ്കിൽ എന്റെ അർത്ഥം റൂഹായെ മൂടി വെച്ചോളന്നാണ്. അപ്പം ശോശപ്പ എന്ന് പറയുന്നത് ശോശപ്പ യൂസ് ഫോർ വീലിംഗ് സംതിങ് എസ്പെഷ്യലി ഹോളി മിസ്ട്രി നോട്ട് സംതിങ് ശോശപ്പ ഈസ് യൂസ്ഡ് ഫോർ വീലിംഗ് ദ ഹോളി മിസ്ട്രി ആൻഡ് സെയിന്റ് മേരീസ് ആറ്റിബ്യൂട്ടഡ് ആസ് ദി ശോശപ്പ ഓഫ് റൂഹോ ബിക്കോസ് ഷി വീൽഡ് ദ ഹോളി സ്പിരിറ്റ് ഇൻ ദ റൂഫ്. അല്ല പരിശുദ്ധാത്മാവിനെ അവളുടെ ഗർഭപാത്രത്തിൽ മൂടിവെച്ചവൾ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാകും പരിശുദ്ധാത്മാവിനെയാണോ മൂടി വെച്ചത് കർത്താവിനെയല്ലേ കർത്താവിനെയാണേ പരിശുദ്ധാത്മാവിനെയാണല്ലോ എന്നൊക്കെ നമുക്ക് അങ്ങനെ ഒന്ന് ഉഴപ്പി ചിന്തിക്കാൻ വരട്ടെ. അതിന് വേദസ്വ അടിസ്ഥാനമുണ്ട് കാര്യം. സഭാപിതാക്കന്മാരെന്തെങ്കിലും എഴുതിയിട്ടുണ്ട് അതിന് വേദസ്വ അടിസ്ഥാനമുണ്ട്. മത്തായിയുടെ സുവിശേഷം രണ്ട് മൂന്ന് ഇതിന്റെ വേദവചനങ്ങളാണ് ഇതിന് ആധാരമാക്കിയിട്ടുള്ളത്. ഒന്ന് മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ദൂതൻ ബന്യാമിനെ പ്രത്യക്ഷപ്പെട്ടിട്ട് അവളോട് പറയുന്നുണ്ട് നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ സംഘിക്കേണ്ട അവളിൽ ഉത്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനോ ആകുന്നു എന്നാണ് പറയുന്നത്. അല്ലാതെ പുത്രനാലാവുന്നോ പിതാവിനാലാവുന്നോ ദൈവത്താലാവുന്നോ അല്ല അവളിൽ ഉത്പാദിതമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനാലാവുന്നു. അതാണ് ഒരു ഉത്സവ വാക്യം. രണ്ടാമത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇതേ ദൂതൻ പോയി ആർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട് മറിയാമിന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സോറി ഞാൻ പറഞ്ഞൊന്ന് മറിച്ചു ഏതോസിന് മുമ്പിലില്ലാന്നു പറ്റിയ കുഴപ്പമാണ്. മത്താരുടെ സുവിശേഷത്തിൽ യൗസേപ്പിനാണ് ഈ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത്. യൗസേപ്പിന് മാതാവിനുള്ള യൗസേപ്പിന് ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ടാണ് പറയുന്നത് ആ ഭാര്യയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉത്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു. ഇതേ ദൂതൻ തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് മറിയയുടെ അടുത്ത് പോയി പറയുന്നുണ്ട് നീ ഗർഭം ധരിച്ച് ഗുരുമാനെ പ്രസവിക്കുക എന്നുള്ളത് ആ ഭാഗത്ത് കൃപ ലഭിച്ചോളെ നിനക്ക് വന്നനും കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ആ ഭാഗത്ത് അപ്പോൾ മറിയ പുരുഷനോട് ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും പിതാവ് പുത്രനൊന്നും നിർവന്നതാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അപ്പോ ഇതാണ് രണ്ടാമതൊരു ഏതോ അടിസ്ഥാനം. മൂന്നാമത് ഈ മറിയാവും എലിസബത്തുമുള്ള സംഗമത്തിൽ അതൊരു അലഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആണ്. എലിസബത്ത് യോഹന്നാൻ ഉള്ളിൽ നിന്ന് തുള്ളുന്നു എലിസബത്ത് ആത്മാവിൽ നിറ സംസാരിക്കുന്നു. അപ്പോൾ ഈ ആത്മവ്യാപാരത്തിന്റെ ഒരു ഒരു കണക്ഷൻ എനർജി ട്രാൻസ്മിഷൻ ഇസ് ഹാപ്പനിങ് ബിറ്റ്വീൻ ദീസ് ടു പേഴ്സൺസ്. അപ്പോ നോട്ട് ഓൺലി ബിറ്റ്വീൻ ടു പേഴ്സൺസ് ബിറ്റ്വീൻ ഫോർ പേഴ്സൺസ് ദ പീപ്പിൾ ഹു വെയർ ഇൻ ദ വൂം ജീസസ് ക്രൈസ്റ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് എലിസബത്ത് ആൻഡ് സെയിന്റ് മേരി ആൻഡ് ദി സോഴ്സ് ഫ്രം വിച്ച് ദ എനർജി വാസ് ട്രാൻസ്മിറ്റഡ് വാസ് ഫ്രം ദ വൂം ഓഫ് സെയിന്റ് മേരി ആൻഡ് ദ സോഴ്സ് വാസ് ഫ്രം ജീസസ് ക്രൈസ്റ്റ്. അപ്പോ യേശു ക്രിസ്തു ദൈവം പിതാവ് പരിശുദ്ധാത്മാവ് എല്ലാം കൂടെ ചേർന്ന് ആ പരിശുദ്ധാത്മാവ് ഉള്ളിലിരിക്കുകയാണ് അതിനെ മൂടി വെച്ചവൾ എന്നുള്ള അർത്ഥത്തിലാണ് റൂഹായുടെ ശോശപ്പ എന്ന് പറയുന്നത്. ഈ അർത്ഥത്തിലാണ് സത്യത്തിൽ പിതാക്കന്മാർ നമ്മളെ വിളിക്കുന്നത്, അതായത് കർത്താവ് വിശ്വസിക്കുന്ന വിശ്വാസികളെ വിളിക്കുന്ന ദൈവ ഫോറോ എന്ന് അതായത് ദൈവ വാഹ. നമുക്കും ഇതേ ആത്മാവിനെ ഉള്ളിൽ വഹിക്കുവാൻ ഉള്ള ഭാഗ്യമുണ്ട്. ആ ഭാഗ്യത്തിൽ നമ്മൾ ദൈവ കർത്താവിന്റെ സഹോദരനാകും സഹോദരിയാവും മാതാവാകും. അങ്ങനെ മാതൃത്വത്തിന്റെ അവസ്ഥ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ദൈവത്തെ ജഡത്തിൽ പ്രസവിച്ചില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ ഗർഭം ധരിപ്പിക്കാൻ ഓരോ വഴിപ്പ് പെരുന്നാളിലും ഓരോ ക്രിസ്മസിലും ഒക്കെ സംഭവിക്കേണ്ടത് ഇതാണ്. അല്ലാതെ ഇതൊരു ചടങ്ങ് പോലെ നടത്തിപ്പോണ്ട സംഗതിയല്ല. വചനിപ്പ് വരുന്നാൾ എന്തിനാണ് നമ്മൾ കൊണ്ടാടുന്നത്? നമ്മുടെ ഉള്ളിൽ വചനത്തിന്റെ വിത്ത് ബാക്കി അതിനെ 9 മാസം വിട്ട് വളർത്തിയെടുത്ത് ക്രിസ്തുമസ് ദിനത്തിൽ പ്രസവിപ്പിക്കണം. ഇത് ആത്മാവിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. മാർച്ച് 25 വനിച്ചു പെരുന്നാളെ സംബന്ധിക്കുന്നവർക്ക് ലഭിക്കുന്ന വചനത്തിന്റെ വിത്ത് 9 മാസം നമ്മുടെ ഉള്ളിൽ ഇട്ട് അതിനെ വളർത്തി ഒരു കുഞ്ഞായിട്ട് ക്രിസ്തുമസിന്റെ ആ ദിവസം നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ എന്നുള്ള വാക്ക് ഇൻവേർട്ടഡ് കോമയിൽ ആഘോഷിക്കുമ്പോൾ ആ കുഞ്ഞ് നമ്മുടെ ഉള്ളിൽ നിന്ന് വെളിയിൽ വന്ന് നമുക്ക് ആനന്ദത്തിന്റെ പനിനീർമഞ്ഞ അല്ലെങ്കിൽ അതിന്റെ ആ വിസ്തൃതിയിൽ നമ്മൾ നിറഞ്ഞു പോകണം. ഇതാണ് ആത്മീയത എന്ന് പറയുന്നത്. അല്ല, എന്തെങ്കിലും ഒരു ചടങ്ങിന് വേണ്ടി പള്ളിയിൽ പോവുകയോ എന്തെങ്കിലും ചടങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചു തീർക്കുകയോ എന്തെങ്കിലും ഒരു ചടങ്ങിന് വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കുകയല്ല. പരിശുദ്ധാത്മാവിലെ ആനന്ദം, അതാണ് പ്രധാനം. അതേ ഉള്ളു പ്രധാനം, ബാക്കിയുള്ളതെല്ലാം പിന്നാലെ വന്നുള്ളൂ. അതുകൊണ്ട് ഈ വാക്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. മകൻ അപ്പനോട് മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ, മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദുഷ്ടനായ തന്റെ പിതാവ് തന്നോട് അപേക്ഷിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി നൽകുമെന്നാണ്. പക്ഷെ ഇത് മാത്രം നമ്മൾ ചോദിക്കാറില്ല. നമ്മുടെ പള്ളിയിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാണ്ടിരിക്കുമ്പോഴോ നമ്മൾ ചോദിക്കുന്നത് മാത്രം നമ്മുടെ കല്യാണങ്ങൾ നടക്കണം, വീടുപടി നടക്കണം, മോന്റെ പഠിത്തം നടക്കണം, പ്രോപ്പർട്ടി വാങ്ങിക്കണം, ശരിയാണ്, എല്ലാം ഉണ്ട്. അതൊക്കെ പിന്നാലെ വന്നോളൂന്ന് കർത്താവ് പറയുന്നത്. നിങ്ങൾ ആദ്യം ഇത് അന്വേഷിക്കൂ. ആദ്യം അപ്പൊ അന്വേഷിച്ച് നിങ്ങൾ കണ്ടെത്തൂ എന്ന് പറയുന്ന വാക്യം പൂർണ്ണമാകുന്നത് എവിടെയാണ്? അന്വേഷിക്കേണ്ട സാധനത്തെ അന്വേഷിക്കുമ്പോഴാണ്. നമ്മൾ വേറെ പല കാര്യങ്ങളും അന്വേഷിച്ച് നടക്കുന്നത്. അന്വേഷിക്കേണ്ട കാര്യമാണ് പുറകെ വന്നോളും, ബാക്കിയെല്ലാം വേണ്ട പോലെ. അപ്പൊ പരിശുദ്ധാത്മാവിനുള്ള ആഹ്വാനത്തിൽ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ ആ പെരുന്നാൾ എങ്ങനെ നടത്തണമെന്നുള്ള പരിശുദ്ധാത്മാവ് കഴിയും. ഇതിപ്പോ എല്ലാം നേരെ റിവേഴ്സാണ്. പരിശുദ്ധാത്മാവിന്റെ കാര്യം മാത്രം നോക്കി ബാക്കി എല്ലാം നിറച്ചു കൂട്ടി എല്ലാം ചെയ്യും. പരിശുദ്ധാത്മാവ് പുറകെ വരുന്നു പോലും അന്വേഷിക്കാറില്ല. അതുകൊണ്ടാണ് പല പെരുന്നാളുകൾ കഴിയുമ്പോഴും പിന്നെയും പ്രശ്നങ്ങളല്ലേ. ആത്മവ്യാപാരമുള്ളവരുടെ സാധ്യത നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള ഈ വലിയ ദിനങ്ങൾ, ഇത്ര ദിവസം നമ്മള് ആ ഒരു ആത്മ മാതാവുമായിട്ടുള്ള ആ ഒരു ആത്മബന്ധിച്ചിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്ന സംഗതിയാകട്ടെ. നമ്മുടെ നമ്മൾ ദൈവവാഹകരാകട്ടെ. നമ്മുടെ ഉള്ളിൽ മന്നയും, അതായത് ജീവന്റെ മന്നയും ജീവന്റെ പൗരോഹിത്യവും ദൈവവചനവും നമ്മളിൽ ഉണ്ടെന്നുള്ള ബോധ്യം നമ്മളിലുണ്ടാകട്ടെ. നമ്മൾ ഗുഹായുടെ ശോഷത്തയാകുന്ന തെയോഫോറോസ് എന്ന ആ വലിയ സാക്ഷ്യത്തിലേക്ക് നമ്മൾ വരുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ അവസരം എനിക്ക് തന്ന ബഹുമാനപ്പെട്ട രാജേഷത്തിനോടും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരോടും, ഇവിടെയൊക്കെ ഏതെല്ലാം ഭാഗത്തുനിന്ന് കേൾക്കുന്നു എനിക്കറിയില്ല. ഞാൻ വളരെ ഒരു ഷോർട്ട് വിസിറ്റാണ്. അത് 2-3-4 ദിവസമായുള്ള വന്നിട്ട് ഒരാഴ്ച ഞാൻ തിരിച്ചു പോവുകയും ചെയ്യും. 1-2 ആഴ്ചയ്ക്കാവും. എല്ലാവർക്കും എന്റെ സ്നേഹം ഒന്നും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.
ബഹുമാനപ്പെട്ട ജോൺ ശ്യാമുവൽ അച്ഛൻ, അമേരിക്കയിലേക്കുള്ള ഹ്രസ്വമായ സന്ദർശന വേളയിലും പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ആനുകാലിക സംഭവങ്ങളെ ആമുഖമായ പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തിയും നമ്മുടെ മാതൃദേശമായ കൊച്ചു കേരളത്തെക്കുറിച്ച് അവിടെ സംഭവിച്ച കാര്യങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ഇപ്പോൾ അടുത്ത മാസം 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ആരംഭം കുറിക്കുന്ന ഒരു നോമ്പ് കാലത്തെ, അതൊരു നോമ്പ് എന്നോ ഉപവസിക്കുന്ന ദിവസങ്ങളെന്നോ വിശേഷിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി അത് ആത്മീയ ആഘോഷത്തിന്റെ 8 ദിവസങ്ങളാണ് എന്ന തത്വശാസ്ത്രപരവും ദൈവശാസ്ത്രപരവുമായ ആശയങ്ങളെ കോർത്തിണക്കിക്കൊണ്ടായിരുന്നു പ്രിയപ്പെട്ട അച്ഛൻ സമ്മേളനം നടത്തിയത്. ഒരുപക്ഷെ കേൾവിക്കാർ എല്ലാവരും പൂർണ്ണ ഊർജത്തോടെ അത് ഉൾക്കൊണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എങ്കിലും ഗൗരവമേറിയ വിഷയങ്ങൾ പലപ്പോഴും പഠിപ്പിക്കുവാൻ പ്രസംഗകൻ ഇഷ്ടപ്പെടുമ്പോൾ അത് കേൾവിക്കാരിൽ പലപ്പോഴും ശ്രദ്ധക്കുറവുണ്ടാകും. അച്ഛൻ പറഞ്ഞ ആശയം വളരെ ഗൗരവപരമായ കാര്യങ്ങളാണ്. അതിന്റെ ആധ്യാത്മികതയും തത്വശാസ്ത്രപരമായ ഗൗരവവും വേദപുസ്തകപരമായ അടിസ്ഥാനവും അതോടൊപ്പം തന്നെ നമ്മുടെ ലിറ്റർജിക്കൽ ബുക്കുകളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആരാധന പാരമ്പര്യത്തിൽ നമ്മൾ പരിശീലിച്ചും പാടി വരുന്നതുമായ വിഷയങ്ങളെ കോർത്തിണക്കിയായിരുന്നു അച്ഛൻ സംസാരിച്ചത്. ഏറെ ശ്രദ്ധേയമായ അച്ഛന്റെ ഈ ചിന്തകൾ എട്ട് നോമ്പ് അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും കൂടുതൽ അനുഗ്രഹവും പ്രചോദനവും അവരുടെ ജീവിതത്തിന് ആധ്യാത്മിക ദർശനങ്ങളും ഉണ്ടാക്കുന്നതാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ട അച്ഛന്റെ ഗൗരവപരമായ ഈ ഉദ്യമം വിജയിച്ചു എന്നുള്ളതിന് രണ്ടു പക്ഷമില്ല. തുടർന്നും നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുവാനും പരിശീലിപ്പിക്കുവാനും ദൈവം സംഗീതത്തിന്റെ അപാരമായ കഴിവുകൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രഭാഷണ മേഖലയിലും കൂടുതൽ ശോഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ട വൈദികരൊക്കെ ഓർമ്മിപ്പിച്ചതുപോലെ എട്ട് നോമ്പിലേക്ക് പ്രവേശിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സഭയുടെ മേലധ്യക്ഷൻ അദ്ദേഹത്തിന്റെ ഒരു ജന്മദിനം കൂടി മുന്നോട്ട് വളരെ സന്തോഷത്തോടുകൂടി ആഘോഷിക്കുകയാണ്, അല്ലെങ്കിൽ ആചരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 30-ാം തീയതി ആ പിതാവിന്റെ ജന്മദിനത്തിന് വേണ്ടി നിങ്ങളൊക്കെയും പ്രാർത്ഥിക്കണം. ആ ജന്മദിനം ആഘോഷപരമാക്കുവാൻ വേണ്ടിയല്ല, അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും അപരിശുദ്ധ പിതാവിന് നമ്മെ നയിപ്പാനുള്ള പ്രാപ്തിയും കൃപയും ധാരാളമായി കൊടുക്കണമേ എന്നുള്ള അപേക്ഷ നമ്മുടെ വ്യക്തിപരമായ എല്ലാ പ്രാർത്ഥനയിലും ആരാധന ആലയത്തിലെ പ്രാർത്ഥനയിലും നിർബന്ധമായും ഉണ്ടാകണം എന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും ഈ നോമ്പുകാലം ശ്രദ്ധയോടെ അനുഷ്ഠിക്കണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനും സഭാജീവിതത്തിനും കൂടുതൽ ഊർജം പകരുന്നതാക്കി തീർക്കുവാൻ ഇത് ശക്തി നൽകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നതിൽ നേതൃത്വം നൽകിയവരെയും ശ്രദ്ധിച്ചവരെയും പ്രാർത്ഥനാപൂർവ്വം ഇതിൽ സംബന്ധിക്കുന്നവരെയും ദൈവം തമ്പുരാൻ തന്റെ അദൃശ്യമായ വലതുകരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഇവിടെ പൂർത്തീകരിക്കട്ടെ.
നമ്മുടെ ആമുഖമായിട്ട് പറയേണ്ട ഒരു വിഷയമായിരുന്നു, ഞാനത് വിട്ടുപോയി. നമ്മുടെ സഭയ മുഴുവൻ ഏറ്റവും കൂടുതൽ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്ത ദൈവസന്നിധിയിലേക്ക് യാത്ര ചെയ്യുന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. എനിക്കൊന്ന് കഴിഞ്ഞ ബുധനാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഉള്ള ദിനങ്ങളിലായതുകൊണ്ടാണ് ഇന്ന് പ്രത്യേകമായിട്ട് ഓർക്കുന്നത്. നമ്മുടെ സഭയ്ക്ക് പ്രത്യേകിച്ച് ചെങ്ങന്നൂർ ഭദ്രാസനത്തിന് ഏറ്റവും ആത്മീകവും ഭൗതികവുമായ വലിയ ഒരു മഹത്വം തന്നെയാണ് അഭിനന്ദൻ തിരുമനസിന്റെ ശുശ്രൂഷയിൽ കൂടി ഈ സഭയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കുന്നതല്ല. സഭയുടെ എല്ലാ തലങ്ങളിലും ആ മന്യ പിതാവിനെ ഓർത്ത് സഭാമക്കളൊക്കെയും പ്രാർത്ഥിക്കുകയുണ്ടായി. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നമ്മുടെ പേരുകൾ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അഭയ തിരുമനസ്സിനെ ഓർക്കുകയും ഒരു നിമിഷം ആ തിരുമനസ്സിന്റെ നിത്യ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥനാ ഗീതം ആലപിക്കുകയും ചെയ്യും. പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ പ്രത്യേകമായിട്ട് വായിക്കുന്നത് നമ്മൾ സാധാരണ ഓർക്കുന്ന പേരുകളൊക്കെ രൂപൻ, ആലിസ് ജോസഫ്, ജോയി, ബിൽ സൂമൻ, ജോഹാൻ, വർഗീസ് ജോർജ്, ജോൺ, മോളി താമരവേലിൽ, രാജു ഡാനിയൽ, നോഹ, അരുൺ, മോളി, ജെറമി, കുഞ്ഞുകുഞ്ഞമ്മ, ജോൺ ചാക്കോ, അന്നമ്മ തോമസ്, ശോഷമ്മ ജോൺ, ജോൺ ജോർജ്, സംഗമ ആൻഡ്രൂ, ജൊഹാന, ലീലാമ കുര്യൻ, സോജൻ, ഏഡൻ, രാജു അബ്രഹാം, ജേക്കബ് ഉറക്കി, കുര്യൻ, കെ സി വർഗീസ്, സി വൈ മാത്യു, ജീന, വി സി വർഗീസ്, വിനീത്, ഐറിൻ ആൻഡ് ലാൽ, അമ്മണിക്കുട്ടി ഈശോ, ബാബുക്കുട്ടി അബ്രഹാം, എ വി ജോർജ്, അന്നമ്മ ജോർജ്, നിക്കൽ, ജെമിനി, മേരി, സുമ സണ്ണി, മറിയാമ ഇഗ്നേഷ്യസ്, മേരി മാത്യു, മിനു ജോർജ്, ജോബിൻ, നേഹ, ചെറിയൻ, ജേക്കബ് ചാക്കോ, ജസ്റ്റിൻ, സിൻസി, ബാബു, തോമസ് വർഗീസ്, മേരിക്കുട്ടി വർഗീസ്, അതുപോലെ തന്നെ റേച്ചൽ സ്കറിയ. റേച്ചൽ സ്കറിയ നമ്മുടെ ബിജോയി അച്ഛൻ്റെ അമ്മയാണ്. വളരെ പ്രയാസമായിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ്. ആ പ്രിയ മാതാവിനെ പ്രത്യേകമായിട്ട് ഓർക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ടൊക്കെ ഓർത്ത ജാർവിസ് ആഡം എന്ന് പറയുന്ന ആള് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജായി സൗഖ്യം പ്രാപിച്ചു. പ്രത്യേകമായിട്ട് നന്ദി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർക്കേണ്ട പേര് അലക്സാണ്ടർ മാത്യു. മറ്റാരെങ്കിലും നിങ്ങളുടെ ഓർമ്മയിലുണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. അവരുടെ സൗഖ്യത്തിനും ആരോഗ്യത്തിനുമായിട്ട് ദൈവസന്നിധിയിൽ അവരെ സമർപ്പിക്കുകയും ചെയ്യാം. പാട്ടുപാടാനുള്ള സമയം കഴിഞ്ഞതുകൊണ്ട് നേരിട്ട് നമുക്ക് പാറയ്ക്ക് മറു ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി ഒരുമിച്ച് കൂടി നിന്നെ മഹത്വപ്പെടുത്തുവാൻ തന്ന ഈ അനുഗ്രഹീത നിമിഷത്തെ ഓർത്ത് സ്തുതിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് പങ്കുചേരുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ സമയം തമ്പുരാനെ അങ്ങയുടെ മുമ്പാകെ സ്വീകാര്യോഗ്യമായി തീരുവാൻ തക്കവണ്ണം സംഗതിയാകണമേ. ഞങ്ങൾ കുറവുള്ളവരും കുറ്റമുള്ളവരുമാണ് ഞങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട്. ആ ഒരു തിരിച്ചറിവ് തന്നെയാണല്ലോ അങ്ങയോടുള്ള സ്നേഹത്തിന്റെ അല്ലെങ്കിൽ അങ്ങ് വിഭാവനം ചെയ്ത ഭക്തിയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്നുള്ള തിരിച്ചറിവ്. കൂടുതൽ എളിമയോടും അനുതാപത്തോടും താഴ്മയോടും അങ്ങനെ സമീപാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ആളുകളുടെ പേരുകൾ ഞങ്ങൾ പറഞ്ഞു. അനേകം ആളുകളുടെ പേരുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലുണ്ട്. ഞങ്ങൾ അറിയാതെ തന്നെ ദുരിതം അനുഭവിക്കുന്ന അനേക ആളുകളുണ്ട്. ദൈവം അവരെയൊക്കെ തിരുവുപ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയുടെ തണലിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ സമർപ്പിച്ചിരിക്കുന്ന ഈ മനുക്കളെയൊക്കെ അവിടുന്ന് വാഴ്ത്തുകയും അങ്ങോട്ട് സൗഖ്യദായകമായ കാര്യങ്ങൾ അവരെ സ്പർശിക്കുകയും ചെയ്യണമേ. ജീവിതത്തിൽ ആരോഗ്യവും സൗഖ്യമൊക്കെ വീട്ടു കിട്ടുമ്പോൾ അത് തമ്പുരാൻ തന്ന ദാനമാണെന്നുള്ള തിരിച്ചറിവ് കൂടുതൽ ഭക്തിയിലേക്ക് അവരുടെ ജീവിതത്തെ ഒരുക്കുവാനും അവരെ മനസ്സിലാക്കി അനേകർക്ക് ആ ഒരു ഭക്തിയുടെ തിരിച്ചറിവിലേക്ക് വളർത്തിയെടുക്കുവാനും ഒക്കെ ഇടയാക്കി മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ രോഗികളെയും വളരെ താഴ്മയോടുകൂടി അങ്ങയുടെ ഉപ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാർ യുവതിയും ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർക്കുന്നു. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലും പ്രയാസത്തിലും അനുഭവിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും തിരുവമ്പ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം കഴിക്കാതെ പ്രയാസപ്പെടുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ബാവ ത്രിവേണി ദൈവമേ അദ്ദേഹത്തിന് കൂടുതൽ ആയുസ്സും ആരോഗ്യം പ്രദാനം ചെയ്യണമേ. ഈ സഭയെ പരിപൂർണ ആത്മീയതയിലും നന്മയിലും വളർത്തിക്കൊണ്ടുപോകാനും നേതൃത്വം നൽകുവാനും എല്ലാ ആത്മീയ ശക്തിയും തേജസ്സും കൃപയും ഒക്കെ അവിടുത്തെ അഭിഷേകത്തിന് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ത്രിവേണിമാരെയും വൈദികരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഏറ്റവും നിർമ്മലമായ സ്ഥലത്തിൽ കൂടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നല്ലൊരു കൂട്ടമായി ഈ ആചാര്യ കൂട്ടങ്ങളെ അവിടെ രൂപാന്തരപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. സഭയിലെ എല്ലാ വിശ്വാസികളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. സഭയിലെ ആത്മീയ സംഘടനകളെയും മിഷൻ പ്രവർത്തനങ്ങളുടെയും അവർ നേതൃത്വം കൊടുക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇടവകയെ ശുശ്രൂഷകളെ കുടുംബത്തെയൊക്കെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടി പ്രത്യേകിച്ച് പ്രതികൂല സാഹചര്യങ്ങളിൽ നാട്ടിൽ കഴിയുന്ന എല്ലാ ആളുകളെയും പ്രകൃതിക്ഷോഭം മൂലവും ഒക്കെ വലയുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാം പുനഃക്രമീകരിക്കുവാൻ തക്കവണ്ണം തമ്പുരാനെ അങ്ങയുടെ കൃപയും അങ്ങയുടെ കരുണയും ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും അതിന്റെ ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദൈവമേ ഈ താൽക്കാലിക ലോകത്ത് നിന്ന് സന്നിധിയിലേക്ക് വാങ്ങി വന്നിരിക്കുന്ന അവിടുത്തെ അഭിഷിക്തനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ എത്ര ആത്മീയതയിൽ ഉന്നതിയിൽ നിൽക്കുന്ന മനുഷ്യരാണെങ്കിലും ജഡത്തിൽ ജീവിക്കുമ്പോൾ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട്. ഈ പ്രിയ ദാസന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ദൈവമേ അതൊക്കെ ക്ഷമിച്ച് നീതിയുള്ള ആചാര്യന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന ശോഭന ഭവനത്തിൽ ഈ ശ്രേഷ്ഠാചാര്യനെ എത്തിച്ചേരുവാനും തുടർന്നും അദ്ദേഹത്തിന്റെ മധ്യസ്ഥത ഈ സഭയ്ക്ക് എപ്പോഴും കാവലായി തന്നക്കോണം സംഗതിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവിന്റെ മധ്യസ്ഥല അഭയം പ്രാപിച്ചുകൊണ്ട് എട്ട് നോമ്പൊക്കെയും ഭക്തജനങ്ങളൊക്കെ ചൂടുകൂടി നോമ്പോടുകൂടി ആഘോഷിക്കുമ്പോൾ ആത്മീയതയിൽ നിറവും ചൈതന്യമൊക്കെ ലഭിക്കത്തക്കവണ്ണം സഹായിക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും പ്രത്യേകിച്ച് പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് രൂപ സമർപ്പിക്കുന്നു. അനേകർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയായിട്ട് തന്നെ വളർത്തിയെടുക്കണമേ. സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നു, അതല്ലെങ്കിൽ ഇതിനൽപ്പമായ അധികം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തകള വാങ്ങിപ്പോർക്ക് സ്വർഗ്ഗ ഊർഷമില്ല ആശ്വാസം കടമേ. അങ്ങനെ നിരപിതാവിനെ പരിശുദ്ധാപ്പാനെ എന്ന് നാളെ തുടിച്ചു വഴുത്തുവാനായിട്ട് തന്നെ
പാറയ്ക്കും ഓർപ്പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരായുടെ സംബന്ധ ആവാസവും നമ്മെല്ലാവരുടെ കൂടിയും ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്നത് കേൾക്കുന്നവരും നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്ന് തന്നെ ഉണ്ടായിരിക്കുമാറാകണമേ.
ഈ പ്രാർത്ഥന കൂട്ടാൻ എല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത പകർന്നുവന്ന് നമ്മുടെ ധന്യമാക്കിയ പ്രിയപ്പെട്ട ജോൺ സാമൂലിനുള്ള നന്ദി സ്നേഹം ഒരിക്കൽ കൂടി പ്രാർത്ഥന കൂട്ടാമേക്ക് അറിയിക്കുന്നു. സാരഥ്യം കൊണ്ട് നിറച്ച നന്ദി മാമനച്ചൻ, പി സി വികസിച്ച ഐസക്കൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഒരു ഭാഗമാകുന്ന എല്ലാ വൈദികരോടുള്ള സ്നേഹം അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭക്തിയോടുകൂടി സംബന്ധിക്കുന്ന എല്ലാ ദൈവങ്ങളെയും പ്രത്യേകം വീണ്ടും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും നന്മയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അക്ഷയത്തിലുള്ള പ്രിയപ്പെട്ട മനോജ്, അതുപോലെ തന്നെ ബൈബിൾ വായിച്ച ജോളി ആന്റി, എല്ലാവരുള്ള സ്നേഹം അറിയിക്കുന്നു. നമ്മൾ നിരന്തരം ഈ പ്രാർത്ഥനയിലെ പേരുകൾ ഓർക്കുന്നുണ്ട്. നിങ്ങളെ പേരിന് ആവശ്യമില്ലാത്തവരെ എന്നെ ഒന്ന് വിളിച്ചറിയിക്കുകയാണെങ്കിൽ, ജപ്പാവിലേക്ക് പ്രാപിച്ചിട്ടുള്ളവരാണെങ്കിൽ തന്നെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് വിളിച്ചറിയിക്കാമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പേരുകൾ ഒഴിവാക്കാവുന്നതാണ്. നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. അല്ലാതെ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവർ വീണ്ടും ഈ പ്രാർത്ഥനയിൽ അവരുടെ പേരുകൾ തുറന്നു പോകുന്നതാണ് എന്നുള്ള കാര്യം സ്നേഹം അറിയിക്കും. ദൈവം അനുഗ്രഹിക്കും.